ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى നമ്മ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അവനു മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതു മാത്രമാണ്. ആ ഇബാദത്ത് തന്നെ ഏറ്റവും അഹ്സനായ രൂപത്തിൽ, അഥവാ അഖ്ലസും അസ്വബുമായി, ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവന്റെ വജ്ഹിന് വേണ്ടി മാത്രം എങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിനോട് എത്രത്തോളം ഒരാൾ യോജിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് അവന്റെ കബറിൽ അവൻ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ചാണ്. എത്രത്തോളം ഈ കാര്യം അവൻ തഹ്ഖീഖ് ചെയ്തു, അവന്റെ റബ്ബ് ആരാണ്, അവനിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആരാണ്, അവൻ അനുഷ്ഠിച്ചു പോന്നിരിക്കുന്ന ദീൻ എന്താണ്, ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വെച്ചൊരു മനുഷ്യൻ പഠിക്കേണ്ടുന്ന, അമല് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മഅരിഫത്തുൽ അബ്ദി റബ്ബ വദീന വനബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യമാണ് ഒരാൾ അത് പഠിച്ച് അതിൽ ഇൽമ് നേടുകയും അതനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഈ ജീവിതം കൊണ്ട് തന്നെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ ഒരു നിർദ്ദേശം, ഫലബുൽ ഇൽം ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഇൽമ് അന്വേഷിക്കുക, ഇൽമ് തേടുക എന്നുള്ളത് എല്ലാ ഓരോ മുസ്ലിമിന്റെ മേലുമുള്ള ഫരീദത്താണ്. എന്താണ് ആ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായതെന്തോ, അല്ലാഹുവിന്റെ കൽപ്പനാവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായതെന്തോ, അതിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഇതാണ് സലഫു സ്വാലിഹകൾ ഇൽമ് എന്നുള്ളതിനെ കണ്ടിരുന്ന തഅരീഫ്. മാത്രമല്ല, അത് ലൈസ ബിൽ കസ്റ, അതുകൊണ്ട് തന്നെ ഖശിയത്തുല്ലാഹ് എന്നതിനു വേണ്ടി ഇൽമ് നേടുക എന്നതിന്റെ വിപരീതമായി വരുന്ന ഒന്നാണ്. ആധിക്യത്തിനു വേണ്ടി, ധാരാളിത്വത്തിനു വേണ്ടി, ധാരാളമായി ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും പ്രസംഗിക്കുന്നതിനും വേണ്ടി മാത്രം അറിവ് പഠിക്കുക എന്നുള്ളത്, അതല്ല ഇൽമ്. ലൈസൽ ഇൽമു ബികസ്രത്തിൽ റിവായ വലാകിന്നൽ ഇൽമ് ഖശിയത്തുല്ലാ. ആ ഇൽമിനെ സംബന്ധിച്ച് എപ്രകാരമാണ് ആ ഇൽമ് ലഭിക്കുക, അത് ലഭിക്കാനുള്ള രീതി എന്താണ്, മാർഗം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഹല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും വഇന്നമൽ ഫിഖ്ഹു ബിത്തഫഖ്ഹ്. ഇൽമ് ലഭിക്കുക തഅല്ലുമിലൂടെയാണ്, ഫിഖ്ഹ് ലഭിക്കുക തഫഖ്ഹിലൂടെയാണ്, ഹിൽമ് ലഭിക്കുക തഹല്ലുമിലൂടെയാണ്. ഈ ഹദീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില കാര്യങ്ങളും ഇത്രയുമാണ് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ വിശദീകരിച്ചു പോന്നത്. കഴിഞ്ഞ ദർസിൽ, കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ആകത്തുകയാണ് ഞാൻ ഈ മുഖദ്ദിമയായി, മുന്നോടിയായി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സംസാരം, ഇന്നത്തെ ഈ മജ്ലിസ് ബിഇദ്നില്ലാഹി വബി തൗഫീഖിഹി വമന്നിഹി വഫദ്ലി, അത് കഴിഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉണർത്തൽ മാത്രമാണ്. അഥവാ സലഫുസ്വാലിഹീങ്ങൾ, സലഫുസ്വാലിഹീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബ് ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ആ ഖുർആനിന്റെ ബയാൻ പഠിപ്പിച്ചു കൊടുക്കുകയും അതിന്റെ വിശദാംശം വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിൽ നിന്ന് അവതരിച്ച് കിട്ടിയ ഈ വഹയ് ഇൽമ് അത് ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുത്തപ്പോൾ റസൂലുള്ളയിൽ നിന്ന് ആദ്യമത് സ്വീകരിച്ച ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേർക്കു നേരെ ആ ഖുർആനിന്റെ വാചകങ്ങൾ കേൾക്കുകയും അത് പഠിക്കുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരബദ്ധം അവർക്ക് സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഇടപെട്ട് തിരിച്ചുകൊടുക്കുകയും ചെയ്തിട്ടുള്ള ഉത്തമരായ തലമുറ അവരാണ് അസ്സലഫു സ്വാലിഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞതിന്റെ മുൻപുള്ള ദർസിൽ ആ കാര്യം നമ്മൾ ദീർഘമായി വിശദീകരിച്ചത്. ആരാണ് സലഫു സ്വാലിഹീങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ നമുക്ക് ഇത്തിബാ ചെയ്യാൻ, നമുക്ക് പിന്തുടരാൻ, മാതൃകയാക്കാൻ അവരെയാണ് യോഗ്യരായി കണ്ടിട്ടുള്ളത്. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ ദഅവത്ത് ചെയ്ത സന്ദർഭത്തിൽ അതിലേക്ക് ആദ്യമായി മുൻകടന്നു വന്നിട്ടുള്ളവർ, അഥവാ സ്വഹാബത്ത്, വല്ലദീനത്തബഊഹും ബിഇഹ്സാൻ, ഏറ്റവും പൂർണ്ണരൂപത്തിൽ യാതൊരു കുറവും വരുത്താതെ അവരെ പിന്തുടരുകയും ചെയ്തിട്ടുള്ള, വല്ലദീനത്തബഊഹും ബിഇഹ്സാൻ അവരെ ഇത്തിബാ ചെയ്തിട്ടുള്ള ആളുകൾ, റളിയല്ലാഹു അൻഹും വറദു അൻ, അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത്, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരുമാണ്. അല്ലാഹുവിന്റെ റിദ, അല്ലാഹുവിന്റെ തൃപ്തി, അത് സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ അവരാണ് ആ തലമുറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞു, ഖൈറുന്നാസ്, ഖൈറുന്നാസ് അവരേറ്റവും ഉത്തമരായ തലമുറയാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ നബിയായി റസൂലായി തെരഞ്ഞെടുത്തതുപോലെ റസൂലുള്ളയുടെ സ്വഹബത്തിന് റസൂലുള്ളയുടെ സ്വഹാബിമാരായി അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ കാര്യത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹന ലറഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിയാറുകളുടെ ഹൃദയം പരിശോധിച്ചു. ഫവജദ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അവന്റെ പടപ്പുകളിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയായി മുഹമ്മദ് നബിയുടെ ഹൃദയമാണ് കണ്ടത്. ഫസ്തഫാഹു ലിനഫ്സിഹി, അദ്ദേഹത്തെ തനിക്കു വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിറിസാലത്തിഹി, തന്റെ റിസാലത്തുമായി ജനങ്ങളിലേക്കുള്ള മനുഷ്യരിലേക്കുള്ള തന്റെ സന്ദേശവുമായി അദ്ദേഹത്തെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്തു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه واله وسلم, മുഹമ്മദ് നബിയുടെ കൽബിന് ശേഷം ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളാര് എന്ന് അല്ലാഹു പിന്നീട് നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പോൾ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തായി അല്ലാഹു തെരഞ്ഞെടുത്ത അവരുടെ ഹൃദയമാണ് ഏറ്റവും മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയമായി കണ്ടത്. ഫജഅലഹും വുസറാ അനബിഹി, അതിനാൽ അവരെ അല്ലാഹുവിന്റെ നബിയുടെ വുസറാക്കളായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹായികളായി തെരഞ്ഞെടുത്തു. യുഖാതിലൂന അലാ ദീനിഹി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി. ഫമാറഅൽ മുസ്ലിമൂന ഹസന ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അതിനാൽ അന്നത്തെ ആ മുസ്ലിം സമൂഹം സഹാബത്ത് ഒരു കാര്യം നന്മയായി കാണുന്നുവെങ്കിൽ അല്ലാഹു നന്മയായി കണ്ടതു മാത്രമേ അവർ നന്മയായി കാണുകയുള്ളൂ. ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നന്മ മാത്രമായിരിക്കും. വമാറഔ സയ്യഅ ഫഹുവ ഇൻദല്ലാഹി സയ്യഅ, അവരൊരു കാര്യം മോശമായി കാണുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ മോശമായതുകൊണ്ട് തന്നെയാണ്. അത്ര നല്ല ഹൃദയത്തിന്റെ ഉടമകളായ സഹാബത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിക്കുള്ള അനുയായികളായി അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്. അതിനെ സംബന്ധിച്ചാണ് ഇബ്നു ജരീർ ത്വബരി ദഹാക്കിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഫി ഖൗലിഹി തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, എവിടെ നിന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ ആശയം കിട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ സമൂഹം. ഉഖ്രിജത്തു ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി മാതൃകയായി നിയോഗിക്കപ്പെട്ട. ഖാൽ ദഹാക് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹും അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ സമൂഹം എന്ന് പറഞ്ഞത് ഹും അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ചാണ്. ഖാസ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് നബിയുടെ സ്വഹാബത്തിനെയാണ്. യഅനി വകാനൂഹും റുവാത്തു ദുആത്തു ലദീന അമറല്ലാഹു മുസ്ലിമീന ബിതഅതിഹിം, കാരണം അവരാണ് അർവാഹ്, നബിയിൽ നിന്ന് അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും റിവായത്ത് ചെയ്ത് കൈമാറിപ്പോന്നിട്ടുള്ളത് അവരിലൂടെയാണ്. അവരാണ് നബിയുടെ റാവിമാർ, അവരാണ് നബിയിൽ നിന്ന് ഈ ദീൻ ദഅവത്ത് ചെയ്ത ദാഇമാർ. അല്ലദീന അമറല്ലാഹു മുസ്ലിമീന ബിതഅതിഹിം, മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തിബാ ചെയ്യാൻ അനുസരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അവരെയാണ്. എന്നിട്ട് തുടർന്നുകൊണ്ട് ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ ഈ ആയത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. قال عمر بن الخطاب رضي الله تعالى عنه ثاني خلفاء الراشدين عمر بن الخطاب رضي الله تعالى عنه പറഞ്ഞു, لو شاء الله لقال انتم فكنا كلنا, الله ഇവിടെ പറഞ്ഞു كنتم നിങ്ങൾ എന്ന് കാഫുൽ ഖിതാബ് നേർക്ക് നേരെ മുന്നിലിരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചു കൊണ്ട് പറയുന്ന ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു മൊത്തം ഈ മുസ്ലിം സമൂഹത്തെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അൻതുമെന്ന് പറയുമായിരുന്നു. ഫകുന്നാ കുല്ലുന, അങ്ങനെയെങ്കിൽ മൊത്തം മുസ്ലിം സമുദായം ഉൾപ്പെടുമായിരുന്നു. വലാക്കിൻ ഖാല കുന്തും, നേരെ മറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് കുന്തും എന്നാണ്. ഫി ഖാസത്തിൻ മിൻ അസ്ഹാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നതിന് വേണ്ടി. വമൻ സന അമിസ്ല സനിഅതിഹിം, പിന്നെ ആരാണ് അതിന് തതായി തുടർന്നുകൊണ്ട് ആ ആശയത്തിൽ ഉൾച്ചേരുക, അവര് ചെയ്തതുപോലെ തത്തുല്യമായി, മിസ്ല സനിഅഹിം, അവരെ പോലെ ആ കാര്യത്തിൽ ആ ഹൈറിൽ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകളും. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, ആ മിസ്ലിയത്ത്, ആ മിസ്ലിയത്ത്, മൻ കാന അലാ മൻ അലാ മാ കാന മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊന്നിലാണോ അത് തത്തുല്യമായി പിന്തുടരുന്നവർ എന്ന് റസൂലുള്ള പറഞ്ഞ ആ മിസിൽ, അവരെ പോലെ ആരുണ്ടോ അവരാണ് പിന്നീട് ഹൈരിയത്തിൽ ഉൾചേരുക. കാനു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, നബിയുടെ സഹാബത്ത്, നമ്മുടെ സലഫുകൾ, അവരായിരുന്നു ഈ ഉമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്തമരായ തലമുറ. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരായ, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരായ സമൂഹം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും, അതുപോലെ തന്നെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹിൽ നിന്നും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വളരെ സുപ്രസിദ്ധമായ ഒരു അസൽ നമുക്ക് കാണാം. മൻ കാന മിൻകും മുതഅസ്സിയ ഫലിയതഅസ്സ ബിഅസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ആരെയെങ്കിലും അനുകരിക്കണോ, ആരെയെങ്കിലും നിങ്ങൾക്ക് മാതൃകയാക്കണോ, ദീനിൽ മാതൃകയാക്കണമെങ്കിൽ നബിയുടെ സഹാബത്തിനെ നിങ്ങൾ മാതൃകയാക്കിക്കോ, നബിയുടെ സഹാബത്തിന്റെ കാൽപ്പാട് നിങ്ങൾ പിന്തുടർന്നു കൊള്ളുക. ഫഇന്നഹും കാനു അബറഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, കാരണം ഈ സമൂഹത്തിലെ ഏറ്റവും ബിർറുള്ള, ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവർ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവർ. വഅഅ്നഖുഹാ ഇൽമ, ഏറ്റവും അമീഖായി, ഏറ്റവും ആഴത്തിൽ ഇൽമുണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. താബിഈങ്ങൾ തന്നെ ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് നമുക്കില്ലാത്ത ഇൽമ് സഹാബത്തിൽ എവിടുന്ന് കിട്ടി? നമ്മളും പഠിക്കുന്നത് ഖുർആൻ, അവരും പഠിക്കുന്നത് ഖുർആൻ, പിന്നെന്തിനാണ് അവർക്കുള്ള പ്രത്യേകത? അവരെന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവരുടെ വകയായിട്ടല്ല പറയുന്നത്, അത് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് സഹാബത്തും താബിഈങ്ങളിൽ അകാബിറുകളായ താബിഈങ്ങളും പറഞ്ഞിരുന്ന മറുപടി, അതെ, അവര് ഖുർആനാണ് പറയുന്നത്, പക്ഷേ നമ്മുടെ ഇൽമ് അവരുടെ ഇൽമിലേക്ക് എത്തിയില്ല. ഖുർആനിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവ് അതാണ് കുറഞ്ഞു പോയത്. ഖുർആനിലൊരു മാറ്റമല്ല, ഖുർആൻ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് അവരിൽ നിന്ന് നമുക്ക് കുറവ് സംഭവിച്ചത്. കാരണം അവർ ആരിൽ നിന്നാണ് ഖുർആൻ നേർക്ക് നേരെ പഠിച്ചത്? റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ്. വഹ്യി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ കൂടെ മുആയിഷ, അതിന്റെ കൂടെ ജീവിച്ചവർ, ജീവിച്ച സമൂഹമാണ് അവർ. അതുകൊണ്ടാണ് അവർ താബിഈങ്ങളെക്കാളും ആ കാര്യത്തിൽ ഇൽമുള്ളവരായി മാറിയത്. അഅ്മഖുഹും ഇൽമ, ഈ ഉമ്മത്തിൽ ഏറ്റവും അമീഖായി ഇൽമുള്ളവർ സഹാബത്താണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്ത് ഇനി ഒരാൾ വരികയാണ്, അള്ളാന്റെ കിതാബിലോ റസൂലുള്ളാന്റെ സുന്നത്തിലോ സഹാബത്തിന് മനസ്സിലായതിനേക്കാൾ അപ്പുറം ആഴത്തിലൊരു കാര്യം നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, സഹാബത്തിന് അതറിയാതെ പോയി എന്ന് പറഞ്ഞു വന്നാൽ അവന്റെ വാക്ക് അത് ചെവിക്ക് പുറത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അള്ളാന്റെ കിതാബ് റസൂലുള്ളാന്റെ സുന്നത്തുമാണോ വഹയ്, അതാണോ ഇൽമ്? അതിലേറ്റവും അഹമക്കായി എൽമുള്ളവർ സഹാബത്താണ്, അവരിൽ നിന്നത് പുറത്തു പോവില്ല. താബിഴീങ്ങൾ എത്ര എൽമുള്ളവരാണെങ്കിലും അവരിൽ നിന്ന് താഴെയുള്ളവർക്ക് കിട്ടിയിട്ടുള്ളത്, അതാണ് പിന്നീട് ഇങ്ങോട്ട് പോകുന്ന തലമുറകളുടെ ഒക്കെ അവസ്ഥ. തലമുറകൾ കഴിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ എങ്ങനെയായിരിക്കും, ഓരോ തലമുറയും അടുത്ത തലമുറയിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകത എന്തായിരിക്കുമെന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലാമല്ലതി ബഅദഹു ശർറുമിൻ, മഫി റിവായ മാ യാതി യൗമുൻ ഇല്ല വല്ലദി ബഅദഹു ശർറും മിൻ. ഒരു വർഷവും റിവായത്തുകളിൽ ചിലതിൽ സമാനും ഒരു കാലവും അല്ലെങ്കിൽ ഒരു വർഷവും അല്ലെങ്കിൽ ഒരു ദിവസവും കഴിഞ്ഞ ദിവസത്തെക്കാൾ കഴിഞ്ഞ വർഷത്തെക്കാൾ കഴിഞ്ഞ കാലത്തെക്കാൾ ഷെറു കൂടിയതായിട്ടല്ലാതെ വരില്ല. ഷെറു കൂടിയത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ഇൽമു കുറഞ്ഞ വർഷം. ഹദീസ് ഉദ്ധരിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ അതിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. സഹാബത്തിനേക്കാളും ഇൽമു കൂടിയ ഒന്ന് ഇനി പ്രതീക്ഷിക്കണ്ട. കാരണം അവരെ സംബന്ധിച്ചാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹസനുൽ ബസ്രി അവർ തന്നെ വിശേഷിപ്പിച്ചത് ഈ ഉമ്മത്തിൽ ഏറ്റവും അഅമഖായി ഏറ്റവും ആഴത്തിൽ ദീനിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നത് അവർക്കായിരുന്നു. ഇൽമിന്റെ ഒരു പ്രത്യേകത നോക്ക് നിങ്ങൾ. ഞാൻ ഈ ഒരു അസറ് മാത്രം നിങ്ങൾക്ക് ഈ ഒരു രാത്രി വിശദീകരിക്കാനിരുന്നാൽ ഇതിന്റെ ഓരോ ലഫ്ളും പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഒറ്റപ്പോക്കാണ്, വായിച്ചാണ് പോകേണ്ട ചെയ്യ ചില അസറുകൾ പരിചയപ്പെടാൻ വേണ്ടി മാത്രമേ, ഒരു ദൂരെ നിന്നുള്ള പരിചയപ്പെടൽ. അതിനടുത്ത് പരിചയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നേർക്ക് നേരെ അതിന്റെ ഓരോ ലഫ്ളും ലഫ്ളുമായിട്ട് ഓരോ വാക്കും വാക്കുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അത് ഓരോ അസറും വേറെ വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് വലഹു മക്കാം, അത് നമുക്ക് പിന്നീട് ഒരിക്കലാകാം. ഇത് അല്ലാഹു യസ്സർ വഫഖ അല്ലാഹു വയ്യാക്കും ജമീഅ. എങ്കിൽ പോലും ഇതിൽ ചില ലഫ്ളുകൾ ഞാൻ പ്രത്യേകമായി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലെങ്കിൽ ഹസനുൽ ബസ്രിന്റെ വാക്കാണ്. നമ്മുടെ വിഷയം തന്നെ ഫളുൽ ഇൽമി സലഫ് എന്നാണ്, അതിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. സലഫിന്റെ ഇൽമിന്റെ ഫളുൽ എന്താ, അവരുടെ ഇൽമിന്റെ പ്രത്യേകമായ ഒരു ഫളുൽ. മൊത്തത്തിൽ അവരുടെ ഫളുൽ പറയുമ്പോ പ്രത്യേകമായി പറയുന്ന ഫളുലാണ് അവരുടെ വാക്കുകൾ നുബുവത്തിലെ കാലത്തോട് വളരെ അടുത്ത് നിന്നതുകൊണ്ട് തന്നെ ജവാമിഹുകളായിരിക്കും, മഫാത്തിഹുകളായിരിക്കും. റസൂലുള്ള കള്ള കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഊതീതു ജവാമി അൽ ഖലിം വ മഫാത്തിഹ. സംസാരത്തിൽ ജവാമിഹുൽ കലിമ നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക്. ജവാമിഹുൽ കലിം എന്ന് പറഞ്ഞാൽ മഫാത്തിഹുൽ കലിം, കലാമുകളുടെ താക്കോൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു വാക്കിൽ അത് വിശദീകരിച്ചത്. കീകള, ഒരു കീ കൊണ്ട് തുറന്നാൽ ഒരു ഖജനാവ് മുഴുവൻ ഉണ്ടാവും, അതിന്റെ ഉള്ളിലുള്ളത് വളരെ വലുതായിരിക്കും. റസൂലുള്ളാഹിന്റെ വാക്കുകളൊക്കെ ഓരോ കീകളാണ്, ജവാമികളാണ്. കുറഞ്ഞ വാക്ക് അതിന്റെ ഉള്ളിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് സലഫുകൾ അതിനെ ഇത്തിബാഹ് ചെയ്തിട്ടുള്ളവർ, അതിനെ ഇത്തിബാഹ് ചെയ്തിട്ടുള്ള അഹിമ്മത്തു സലഫ് അത് ഈ കാലഘട്ടം വരെയുള്ള ഉലമാക്കൾ നിങ്ങൾ നോക്കിക്കോ, അവര് ബഡായും കഥാപ്രസംഗം നടത്തൂല. അവര് പറയുന്ന വാക്കുകൾ നുബുവത്തിന്റെ വാക്കുകളോട് അടുത്തു നിൽക്കുന്നതായിരിക്കും. നുബുവത്തിനോട് എത്ര കണ്ട് നമ്മൾ അടുക്കുന്നുവോ, അള്ളാന്റെ കിതാബ് റസൂലുള്ളാന്റെ സുന്നത്തും സഹാബത്തിന്റെ ആസാറുമായി എത്രത്തോളം നമ്മൾ പരിമിതപ്പെടുത്തുന്നോ അത്രത്തോളം ആ വാക്കുകളിൽ ബറക്കത്ത് കൂടുതലായിരിക്കും. സലഫിന്റെ വാക്കുകൾ വളരെ കുറച്ച് വാക്കുകൾ ഉണ്ടാവും, അതിലുള്ള ഖൈർ, അതിലുള്ള നന്മ, ബറക്കത്ത്. ബറക്കത്ത് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖൈറുൽ കസീറു ദാഹിൻ എന്നാണ്. ധാരാളം ഖൈർ, അത് തന്നെയും പൂരത്തിന് വെടിവെച്ച മാതിരി ഒറ്റപ്പൊട്ട് വറ്റത്തീരൽ, അങ്ങനല്ല, നിലനിൽക്കുന്നതായിരിക്കും. ഹൃദയത്തിന് സൂക്ഷിച്ചാൽ സൂക്ഷിച്ച് വെക്കാമെന്ന വാക്കായിരിക്കും. ഒരു വാഴ തീർന്നാൽ വാഴ തീർന്നു, അപ്പ ചിരിച്ച ചിരിയും അപ്പ പൊട്ടിയ പൊട്ടും അതുണ്ടാവുള്ളൂ, അതല്ല, അങ്ങനത്തെ ബഡായല്ല. സലഫുകളുടെ വാക്കുകൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ദാഇം, എന്നേക്കും വേണ്ടുന്നതായിരിക്കും, ഒരു കാലം കൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ല, ഒരു കാലം കൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ല. അത് ഇൻവാലിഡായിത്തീരുന്നതല്ല, ഏത് കാലത്തും അത് വളരെ കൃത്യമായി പത്തരമാറ്റിൽ അതിന്റെ പരിശുദ്ധി നിലനിൽക്കും. അങ്ങനത്തെ വാക്കുകളാണ്, ഖൈറുള്ളതാണ്, അത് കുറഞ്ഞ ഖൈറല്ല, ധാരാളം ഖൈർ.
അതും ഒരു കാലത്ത് നിന്നു പോകുന്നതല്ല, എന്നും നിലനിൽക്കുന്നതാണ്. എന്ന കലാമുൽ ഖലഫ് പിൽക്കാലക്കാരുടെ വാക്കുകളോ? ഖലഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സലഫുകളുടേത് വിട്ടിട്ടുള്ള അതിന്റെ എതിര് മാർഗം സ്വീകരിച്ചിട്ടുള്ള ഖൽ, അവരുടെ വാക്കുകൾ. പിൽക്കാലക്കാരുടെ വാക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അള്ളാന്റെ കിതാബ്, റസൂലുള്ളാന്റെ സുന്നത്ത്, സഹാബത്തിന്റെ ആധാരം വിട്ടു പോയപ്പോ പിന്നെ വെറും ഇൽമുൽ കലാം വൽ ജദൽ, വെറും തർക്കവും തർക്കശാസ്ത്രവും വചനശാസ്ത്രവും, വെറും വാക്ക്, കുറെ വാചകം വാചകടിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല. കുറെ വാചകങ്ങൾ ഉണ്ടാകും, നന്മന്തെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് അതിലുണ്ടാകുള്ളൂ. കുറെ നീട്ടിപ്പറത്തി പറഞ്ഞാൽ കുറഞ്ഞ ഹൈറ അതിൽ നിന്ന് കിട്ടാനുണ്ടാകും. സലഫുകളുടെ വാക്കുകൾ അതല്ല, കുറച്ചുണ്ടെങ്കിൽ അതിൽ ധാരാളം ഹൈറുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇതിലെ ഓരോ വാക്കും തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഒരായത്ത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് പോലെ, ഒരു ഹദീസ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് പോലെ വിശദീകരിക്കപ്പെടാൻ യോഗ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അസർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി ആലോചിക്കേണ്ട വാക്കാണിത്. അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കൂ നിങ്ങൾ. അവർ അബറുഹാ ഖുലൂബ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു. അവരുടെ പുണ്യം മുഴുവൻ അവരുടെ ഹൃദയത്തിലാണ്. നന്നാകേണ്ട ഹൃദയം, നിറഞ്ഞു നിൽക്കേണ്ട പുണ്യം എന്നുള്ളത് നാവിന്റെ തുമ്പിലല്ല, അത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു. ഇന്ന് നാവിന്റെ തുമ്പിലാണ് പുണ്യങ്ങളൊക്കെ, അത് വാചകടിക്കാനും പ്രസംഗിക്കാനും പറയാനും മാത്രമുള്ളതാ. അവനവന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ പുണ്യം വേണ്ട. അവനവൻ നന്നാകേണ്ട നാട്ടുകാരെ നന്നാക്കിയാൽ മതി എന്നുള്ളതാണ് പൊതു അജണ്ട. അവനവന് പുണ്യം കിട്ടാവുന്നത്, അവനവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉയരാവുന്നത്, ദരജകൾ ഉയരാവുന്നത്, അതന്വേഷിക്കലല്ല ഇന്നത്തെ പ്രാസംഗികന്മാരുടെ, ഇന്നത്തെ ഹദീബുമാരുടെ പണി. ജനങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും തെറ്റെന്താ തിരിച്ചു കൊടുക്കണം. അവനവന് ജീവിതത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചൊന്ന് ചോദിച്ചു നോക്കി, രാവിലത്തെ വൈകുന്നേരത്തെ നിക്കറുകളോ ഒരു നിസ്കാരത്തിൽ ചൊല്ലേണ്ട അധികാരികളോ അതുപോലും അറിയണ്ടാവില്ല. എന്നിട്ടല്ലേ അതിനേക്കാളും പ്രധാനപ്പെട്ട മസായിലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹാനൊന്ന് ചോദിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ശുറൂത്തുകൾ ഒന്ന് അന്വേഷിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വാക്കുകളെ കുറിച്ച് ചോദിക്കൂ, അന്തം വിട്ട് നിൽക്കുവരൊക്കെ. കാരണം അതിലൊന്നല്ല ഇൽമ്, നേരെ മറിച്ച് എന്തിനാ, ജനങ്ങളോട് വഴ പറയാൻ വേണ്ടി മാത്രം. അവനവന്റെ ഹൃദയം ശുദ്ധീകരിക്കാനല്ല, അതിന്റെ ബിർറല്ല. സ്വഹാബത്ത് നോക്കൂ നിങ്ങൾ, അബറുഹാ ഖുലൂബ, അബറുഹാ ദിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവർ. അവരുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഹശിയത്തുള്ള, അതായിരുന്നു നിറഞ്ഞു നിന്നിരുന്ന ഇൽമ് അവരുടെ ഹൃദയത്തിൽ. അള്ളാഹനെ പേടിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നതായിരുന്നു അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു ഇൽമ്. അതുകൊണ്ട് ഹൃദയം ഏറ്റവും പുണ്യമുള്ളവരായതിനാൽ ഏറ്റവും ആഴമുണ്ടായിരുന്നത് അവർക്കായിരുന്നു. അള്ളാന്റെ കിതാബിലും റസൂലുള്ളാന്റെ സുന്നത്തിലും എത്രത്തോളം ആഴം ലഭിക്കുന്നുവോ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യമാണ് തൊട്ടടുത്ത് പറഞ്ഞത്. തക്കല്ലുഫ് ഏറ്റവും കുറച്ച് അവർക്കായിരുന്നു, അഥവാ തക്കല്ലുഫില്ലാത്തവർ. ഈ ഉമ്മത്തിൽ കാട്ടിക്കൂട്ടലുകൾ, അതിനാണ് തക്കല്ലുഫ് എന്ന് പറയാ, ഇല്ലാത്തത് ഉണ്ടാക്കി കാട്ടിക്കൂട്ടുന്നത്. ഇത് നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വമാ അന മിനൽ മുത്തക്കല്ലിഫീൻ എന്ന് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നബിയാണ് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരു മുത്തക്കല്ലിഫല്ല. എന്റെ തക്കല്ലുഫ് തസന്നുഅ്, ഉണ്ടാക്കി കാട്ടിക്കൂട്ടി നടക്കുന്നതിനാണ് തസന്നുഅ് എന്നറിയാം. അതാണ് തക്കല്ലുഫ്. ഒരു കാര്യത്തിൽ അറിവില്ലെങ്കിലും ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതാണ് സഹാബത്തിനെ മനസ്സിലാക്കിയ ഒന്നാമത്തെ അർത്ഥം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല, അതെന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിനവർ പറയും വമാലമില്ല മുത്തക്കല്ലിഫി, ഞാൻ മുത്തക്കല്ലിഫല്ല. ഒരു കാര്യം ഒന്നുകിൽ അതിരി ഔല അതിരി, മൂന്നാമതൊരു പഞ്ചായത്ത് നീല്ലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെയായിരുന്നു. സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അയ്യു ബിഖാഇൽ അർദി അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഭൂമിയിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടേതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതാണ്? ഇന്ന് നമ്മുടെ പ്രാസംഗികന്മാരോടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തും ചോദിക്കാം എന്ന് പറയുന്നവർക്ക് 150 ഉത്തരം ഉണ്ടാവും, പലതും പറയാനുണ്ടാവും. നമ്മൾ ഈ സദസ്സിനോട് ചോദിച്ചാൽ പലത്തരം പലർക്കും പറയാനുണ്ടാകും. ഏതാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? അത് മക്കയാണ്. അല്ല മദീനയാണ്, അല്ല ബൈത്തുൽ മഖ്ദിസാണ്, അല്ലെങ്കിൽ വേറൊന്നാണ് ഒക്കെ പറയണ്ട. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് വരെ വഹീ കിട്ടിയിട്ടില്ല ആ വിഷയം. റസൂലുള്ളാഹി പറഞ്ഞു, ലാ അദ്രി, ലാ അദ്രി, എനിക്കറിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാണമില്ലേ എന്ന് ചോദിക്കോ? ലാ അദ്രി എന്ന് പറയാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കന്യക, അവളുടെ വീട്ടിന്റെ ഉള്ളിൽ എത്രത്തോളം നാണത്തിലിരിക്കുന്നവോ ലജ്ജയിൽ കഴിയുന്നോ അതിനേക്കാൾ ലജ്ജ ഉള്ള ആളായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ ലജ്ജ, റസൂലുള്ളാഹിന്റെ നാണം. പക്ഷെ അറിയാത്തത് അറിയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കണ്ട. കാരണം എന്താ? ഏറ്റവും ലജ്ജയുള്ള മലക്കുകൾ പോലും അതിന് ലജ്ജിച്ചിട്ടില്ല. സുബ്ഹാനക ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന എന്ന് പറയാൻ അവൻ ലജ്ജിച്ചിട്ടില്ലാത്തത്, റസൂലുള്ള ലജ്ജിച്ചിട്ടില്ലാത്തത്. നേരെ മറിച്ച് അതിനാണ് ആർജവം കാണിക്കേണ്ടത്. അറിയാത്തത് അറിയില്ല എന്ന് പറയാം. അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഈ മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടേന വരാലത്തിൽ നിന്ന്. ഇവിടെ നിന്ന് മിമ്പറിൽ കയറി നിൽക്കുന്ന ആളുകൾ അറിയാത്തതാണ് പറയാ. ആരെങ്കിലും അറിവുള്ളവർ പിന്നൊന്ന് പോയി ചോദിച്ചാൽ പറയും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ, തൽക്കാലം രക്ഷപ്പെട്ട് പോയിക്കോട്ടെ. നിനക്കറിയോ, ഇവിടെ ഇപ്പൊ നമ്മളെ പള്ളികളിലൊക്കെ ഇമാമിയങ്ങളായിട്ട് വർത്തമാൻ കുറെ ആൾക്കാരുണ്ടാവും. രണ്ട് കാര്യത്തിനാണ് സാധാരണ കേരളത്തിലേക്ക് ട്രെയിനിൽ കുറച്ച് ആൾക്കാർ വരാം, ബീഹാറിന്നും കൽക്കട്ടയെന്നും പിന്നെ അതേമാതിരി പിന്നെ വെസ്റ്റ് ബംഗാളിന്നും ഒക്കെ വരുന്ന ആൾക്കാർ. ഒന്ന് മറ്റേ പിന്നെ ബിൽഡിങ്ങിന്റെ പണിക്കാൻ, കൽപ്പണിക്ക് വരും. രണ്ടാമത്തത് പള്ളിപ്പണിക്കാൻ. അവര് കയറി നിന്നിട്ട് എന്തോതിയാലും വേക്കിലിക്കുള്ളവർ തിരിയില്ല. ഖുർആനൊക്കെ അവരെ ഏൽപ്പിച്ചു. പണ്ടത്തെ മുസ്ലിയാക്കന്മാരെയൊക്കെ നമ്മൾ കളിയാക്കി, അവരൊക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു. എന്താ സമൂഹം പഠിക്കണ്ട, മുസ്ലിയാർ പഠിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ എത്തി, ഇപ്പൊ കോളേജുകൾ കൂടി എല്ലാ സ്ഥാപനങ്ങളും കൂടി പിരിവൊക്കെ കൂടി ഗൾഫിൽ നിന്ന് പിരിച്ചിട്ട് മതിയാകല്ല. അവസാനം പിന്നെ കോളേജുകളുടെ പിരിവും കഴിയാണ്ടായപ്പോ ഇപ്പൊ അവനാണ് പിരിക്കാൻ തുടങ്ങിയത്. പിരിവാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദഹലത്ത്. ഇതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവനാന്റെ നാട്ടിൽ നിന്ന് പഠിച്ചൊരുത്തന് ഇമാമൊക്കെ കിട്ടൂല, ഒരു നാട്ടിൽ കിട്ടാനില്ല. എല്ലായിടത്തും ചെന്നാൽ ഇമാമെങ്ങാനും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെന്ന് നോക്കിയാൽ, പള്ളി കയറണമെങ്കിൽ ഇപ്പോ ഇമാമിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഹിന്ദിയും പഠിക്കണം. അറബി പഠിക്കണം എന്ന് പറയുന്ന പ്രശ്നം, ഇപ്പൊ ഹിന്ദി പഠിക്കണം. ചായക്കടയിൽ പോയാൽ ചായ ഇടണമെങ്കിൽ ഹിന്ദി പഠിക്കണം. അതേമാതിരി തന്നെ പള്ളിക്ക് പോയി കഴിഞ്ഞാൽ ഇമാമിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് ചോദിക്കണമെങ്കിലും പറയണമെങ്കിൽ അതിന് ഹിന്ദി പഠിക്കണം. ആ അവസ്ഥ എത്തി കേരളത്തിൽ. വാണകക്കാൻ അതേപോലെ തന്നെ ഈ ഹത്തീബുമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു അറബിയിൽ പൊട്ടിക്കും. കാരണം ആർക്കും തിരിയില്ല, മുമ്പ് പേടിയുണ്ടായിരുന്നു. കുറച്ചൊക്കെ പ്രായമുള്ള കാക്കാരെങ്കിലും തിരിച്ചിങ്ങനൊന്ന് കണ്ണുരുട്ടും. ഇപ്പൊ ആരുമില്ല, എല്ലാവർക്കും അവനെന്റെ ദുനിയാവേ ഉള്ളൂ. അവൻ ആയത്തെന്ത് അജീത്തെന്ത് തെറ്റിച്ചു പറഞ്ഞു, ഒന്നൊരു വിഷയമല്ല. നേരെ മറിച്ച് മലയാള വാക്കുകൾ എന്തെങ്കിലും ഒന്ന് പഴച്ചു പോയാൽ പറഞ്ഞു കൊടുക്കും. നിങ്ങളാ പറഞ്ഞ വാക്ക് അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ പത്രവാർത്ത അങ്ങനെയല്ല, മറ്റേത് ഇങ്ങനെയല്ല, അത് പറയാനറിയാം. ആയത്തോ അതീത്തോ തെറ്റുന്നൊരു പേടി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവരുടെ അടുക്കൽ ഉള്ളതെന്താണോ ഇൽമില്ല എങ്കിൽ പിന്നെ വരാവുന്നതാണ് തക്കല്ലുഫ്. അപ്പൊ ജനങ്ങളെ മുമ്പില് എല്ലാ ചോദിക്കാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഉത്തരം പറയണ്ടേ? അറിയില്ല എന്നുള്ളൊരു വാക്ക് അവരിൽ നിന്ന് കേൾക്കില്ല. സാക്ഷാത് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മസായിലുകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് ക്രോഡീകരിച്ചതുപോലെ തന്നെ ക്രോഡീകരിച്ചിട്ടുള്ള ഒന്നാണെന്ത് അദ്ദേഹം പറഞ്ഞ ലാ അദ്രി. പക്ഷെ ലാ അദ്രി വളരെ കുറച്ച് ക്രോഡീകരിച്ചിട്ടുള്ളൂ. അഹമ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞിരുന്ന ലാ അദ്രി മുഴുവനും ക്രോഡീകരിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ക്രോഡീകരിച്ച മസായിലിനേക്കാളും കൂടുതൽ ഉണ്ടാകുമായിരുന്നു. ദീനിൽ അറിയാത്തത് അറിയില്ലെന്ന് പറയാൻ അതിന് ഈ തക്കല്ലുഫ് ഇല്ലാതിരിക്കണം. പിന്നെ തക്കല്ലുഫിന്റെ ബാക്കിയാണ് ഇല്ലാത്തത് പ്രകടിപ്പിക്കുക. അതിൽ ഏറ്റവും വലുതാണ് ഇല്ലാത്തത് പറയാന്നുള്ളത്, അറിയാത്തതും കൂടി പറയാന്നുള്ളത്. പിന്നെ അതിന്റെ പ്രകടനങ്ങളൊക്കെ, ദീനൊക്കെ വെറും പ്രകടനത്തിനായി, വെറും പ്രകടനത്തിനായി ആളുകളെ കാട്ടിക്കൂട്ടുക എന്നല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദീൻ പഠിപ്പിക്കുക എന്നുള്ള ഇൽമിന്റെ സദസ്സുണ്ടോ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പല ആളുകൾക്കും തോന്നുന്ന സംശയമാണ്, എന്തുകൊണ്ട് ഈ ഇരിക്കുന്ന ഇരുത്തം ആ റോട്ടിന്റെ വക്കത്താണ് വെച്ചിട്ട് ഒരു മൈക്കും കൂടിയാണ് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചധികം ആളുകളെ കേൾപ്പിച്ചൂടെ? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയിട്ട് ഉഹുദ് മലന്റെ മുകളിൽ കയറി നിന്ന സംഭവം അതേമാരിത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്കറിയാം, അത് വിരലിൽ എണ്ണാവുന്നത് മാത്രം. അത് പൊതുവായി സമൂഹത്തിന് കൊടുക്കേണ്ട തസ്വീയത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഒരു ടൗൺ ഹാളിൽ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് ഹുദുമനന്റെ മുകളിൽ വെച്ച് പറയുന്നതിന് തുല്യം തന്നെ. പൊതുജനങ്ങൾക്ക് എല്ലാം ഒത്തുകൂടാവുന്ന സ്ഥലം, അത് നോട്ടീസും കൂടി കൊടുത്തു കഴിഞ്ഞ് പള്ളിയിൽ അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അതിനെപ്പെട്ട പബ്ലിക് പ്ലേസ് തന്നെയാണ്. ഇനി ഈ പബ്ലിക് പ്ലേസും അല്ലാത്തൊരു പബ്ലിക് പ്ലേസും നമ്മൾ കാണുന്നൊരു പബ്ലിക് പ്ലേസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മറ്റൊരിടത്താണെങ്കിൽ കുറെ വാഹനങ്ങൾ കീ പോകും എന്നൊരു ചീറിപ്പായുന്നതും, പിന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒന്ന് നീറ്റ് പോകാൻ തോന്നും, പിന്നെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ചുറ്റി നടക്കും, പിന്നെ കുറച്ച് കാവ്യം കുടിച്ച് പപ്പടാമ്പം കുടിച്ച് നടക്കും, തിന്ന് നടക്കും, അങ്ങനെയൊക്കെ കൂടി പോകുമ്പോൾ കുറച്ച് കേൾക്കും കുറച്ച് കേൾക്കില്ല, പിന്നെ എന്തിനാ ഇയാൾ നിന്നിങ്ങനെ വെച്ചിരുന്ന? അത് കണ്ടില്ലേ, ഈ നമുക്കുണ്ടൊരു ആൾക്കാർ എന്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയക്കാരാണ് ഇത് തുടങ്ങുന്നത്. അവർക്ക് ആളുകളെ കാണിക്കണം, അവർക്ക് എത്ര അനുയായികളുടെ എന്ന് പ്രകടിപ്പിക്കണം. അതിന് പള്ളിൻ്റെ ഉള്ളിൽ പറ്റൂലല്ലോ, അതിന് ഇതുപോലത്തെ സ്ഥലങ്ങൾ പറ്റില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദീന് വളർത്തിയതും ജനങ്ങൾക്ക് തർബിയത്ത് കൊടുത്തതും പ്രധാനപ്പെട്ട സ്ഥലം എവിടെയായിരുന്നു? റസൂലുള്ളാഹിന്റെ പള്ളിയായി. എന്നല്ല, പള്ളിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. ഇന്ന ഹാദിഹിൽ മസാജിദ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തീർച്ചയായും ഈ പള്ളികളെന്ന് പറഞ്ഞാൽ യുബന, അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ലിസിക്കിരില്ല. ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ നിക്കറിന് വേണ്ടിയാണ്. എന്താ നിക്കറുള്ള എന്ന് പറഞ്ഞാൽ അത് നിക്ര ഹൽക്ക എന്ന് പറഞ്ഞ ആ നിക്കറല്ല, കാരണം ആ നിക്കറുള്ളയിൽ കൂടി പെടുന്നതാണ് തൊട്ടടുത്ത് പറയാവുന്ന വലി ഇഖാമിസ്സല വലി ഖിറാഅത്തുൽ ഖുർആൻ. നമസ്കാരം അത് നിക്കറാണ്, ഖിറാഅത്തുൽ ഖുർആൻ നിക്കറാണ്. അത് രണ്ടുമല്ലാത്ത മറ്റൊരു നിക്കറ് പിന്നെന്താണ്? ആ നിക്കറ് അതാണ്. സലഫു സ്വാലിഹീങ്ങൾ അതിന്റെ തഫ്സീർ പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാം. ഏതാണ് ആ ദിക്ർ? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞ ദിക്ർ, അല്ലാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുതുബയെ സംബന്ധിച്ചാണ് അവിടെ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങളുടെ നമസ്കാരം നിർവഹിക്കേണ്ടത്? എങ്ങനെയാണ് അല്ലാഹുക്ക് നിങ്ങൾ ഇബാദത്ത് നിർവഹിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങൾ നിർവഹിക്കേണ്ടത്? ഹലാല് ഹറാമുകൾ എങ്ങനെയാണ്? ഈ വിശദീകരിച്ചു കൊടുക്കുന്നതിനാണ് ദിക്റുല്ലാഹ് എന്നവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അത് പള്ളികളാണ് അതിന്റെ കേന്ദ്രം. അവിടെ വെച്ചാണ് ഈ ദിക്റുല്ലാഹ് വേണ്ടത്. അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുകയും പരസ്പരം അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സ്ഥലം അത് അള്ളാന്റെ ഭവനങ്ങളാണ്. അവിടെ വെച്ചാണ് അത് ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത്. പക്ഷെ വെറും തക്കല്ലുഫ് മാത്രം ദീനായി സ്വീകരിച്ചിട്ട് ആളുകൾക്ക് ഇന്നെല്ലാം പ്രകടനങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതേറ്റവും കുറച്ചുള്ളവരായിരുന്നു, അഥവാ ഇല്ലാത്തവരായിരുന്നു. അഖല്ലുഹും തക്കല്ലുഫ, ജനങ്ങളിൽ ഏറ്റവും തക്കല്ലുഫ് കുറഞ്ഞവരായിരുന്നു അവർ. വഅഖ്വമുഹാദിയ, ഏറ്റവും അക്വമായ, ഏറ്റവും നല്ല ഹദിയ, ഏറ്റവും നല്ല സന്മാർഗം, ഏറ്റവും നല്ല മാതൃക, അതിന്റെ ആളുകളായിരുന്നു അവർ. വഅഹ്സനുഹാ ഹാല, ഏറ്റവും നല്ല അവസ്ഥ, ദീനിൽ ഏറ്റവും നല്ല ഹാല് അവരുടെ ഹാലായിരുന്നു. ഒരു വിദഗ്ധമേൽക്കാത്ത ആഫിയത്തിന്റെ ഹാല്, ആഫിയത്തിന്റെ അവസ്ഥ അന്നത്തെ അവസ്ഥയായിരുന്നു. കൗമൻ ഇഖ്താറഹുമുല്ലാ ലിസ്ഹബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇഖാമത്തി ദീനിഹി. സലഫുകൾ എന്ന് പറഞ്ഞാൽ, സഹാബത്ത് എന്ന് പറഞ്ഞാൽ, കൗമൻ അവരൊരു ജനതയാണ്. ഇഖ്താറഹുമുല്ലാ, അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ലിസ്ഹബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനുയായികളായി അനുചരന്മാരായി ജീവിക്കാൻ വേണ്ടി. വഇഖാമത്തി ദീനിഹി, അല്ലാഹുവിന്റെ ദീന് നിലനിർത്തുന്നതിന്, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നതിന് മാതൃകയാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അതിനാൽ അവർക്കുള്ള ഫദ്ല് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. വത്തബിഊഹും ഫി ആസാരിഹിം, അവരുടെ ഫദ്ല് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞത് ഉണ്ടാവില്ല. സ്വഹാബത്തിന്റെ ഫദ്ല് എന്താണ്, അവരുടെ മക്കാൻ എന്താണ്, അവരുടെ സ്ഥാനം എന്താണ് ഇസ്ലാം ദീനിൽ, അതറിയാത്തവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകൾ. ഉംരിജാൻ വലഹ്നുരിജാൻ, എന്താ അവരും തമ്മിലും നമ്മളും തമ്മിൽ വ്യത്യാസം? അവരും അങ്ങനെ കുറച്ചാളുകൾ, നമ്മളും കുറച്ചാളുകൾ, തമ്മിലൊരു വ്യത്യാസമില്ല. ഇതാണ് ജനങ്ങളിൽ പല ആളുകളും കരുതുന്നത് പ്രത്യേകിച്ചും റാഫിളുകൾ, ഷിയാക്കൾ അവിടെ നിങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മൗലാന മൗദൂദി സാഹിബും അതുപോലെ തന്നെ മിസ്വരിൽ സയ്യിദ് കുത്തുബും ഇവരെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സ്വഹാബത്തിനെ പരമാവധി തേജോവധം ചെയ്യാവുന്ന തരത്തിലുള്ള വാക്കുകൾ കുത്തി നിറച്ച ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളൊക്കെയാണ്. അവരെക്കുറിച്ച് മോശം വിചാരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് തന്നിട്ടുള്ള കാര്യമാണ്, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മോശം പറയരുത്, എന്റെ സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയരുത്, മോശം പറയരുത്. കാരണം ഫൈൻഹം ഫഖ അഹദുക്കും മിസ്ല ഉഹുദിൻ ലഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം തന്നെ ചിലവഴിച്ചാലും ലാ യബ്ലുഗു മുദ്ദ അഹദിഹിം വല നസീഫ, അവരിൽ ഒരാൾ ചിലവഴിച്ചതിന്റെ ഒരു മുത്ത്, അവരിൽ ഒരാൾ ചിലവഴിച്ച സ്വർണത്തിന്റെ എന്നല്ല, അവരിൽ ഒരാൾ എന്ത് ചിലവഴിച്ചാലും അത് ചിലവഴിച്ചതിന്റെ ഒരു മുത്ത് ചിലവഴിച്ചതിന്റെ അടുത്ത് എത്തൂല, അല്ലെങ്കിൽ അതിന്റെ പകുതി ചിലവഴിച്ചെടുത്ത് എത്തൂല, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം തന്നെ ചിലവഴിച്ചാൽ. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് അവരെക്കുറിച്ച് മോശം ഹൃദയം കൊണ്ട് വിചാരിക്കാനും പാടില്ല, നാവ് കൊണ്ട് പറയാനും പാടില്ല. സലാമത്തു അൽസിനത്തിഹിം വസുദൂരിഹിം, സലാമത്തു സുദൂരിഹിം വഅൽസിനത്തിഹിം അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ സുപ്രധാനമായ അസ്ല. അവരുടെ ഹൃദയവും അവരുടെ നാവും സഹാബത്തിനെ സംബന്ധിച്ച് സുരക്ഷിതമായിരിക്കും. സഹാബത്തിനെ കുറിച്ച് ഒരു മോശവും വിചാരിക്കാത്ത, ഒരു മോശവും പറയാത്തതായിരിക്കും. അവരെക്കുറിച്ച് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരെക്കുറിച്ച് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും എന്ന് പറയാനാണ്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ, അവരുടെ പിൻഗാമികളായി വരുന്ന ആളുകൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ്, അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ അല്ലദീന സബഖൂനാ ബിൽഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയിട്ടുള്ള ആ സമൂഹത്തെ സഹാബത്തിന് അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനാണ്. അവരുടെ ഫളൽ അത് നമ്മൾ പഠിക്കുക വേണം, അത് നമ്മൾ അറിയുക തന്നെ വേണം. അവർക്ക് ഇൽമിലുള്ള ഫളൽ, അവർക്ക് ഇത്തിബാഇലുള്ള ഫളൽ, റസൂലുള്ളാഹിയുടെ ദീൻ അത് സ്വീകരിച്ചതിലും എത്തിച്ചു തന്നതിലും അവർക്കുള്ള ഫളൽ, അത് നമ്മൾ അറിയുക തന്നെ വേണം. അതിനാൽ ഫഅരിഫൂ ലഹും ഫളലഹും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവരുടെ ഫളൽ നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ ആസാറുകൾ നിങ്ങൾ പിന്തുടരുകയും ചെയ്യണം. കാരണം ഏറ്റവും നല്ല ഏറ്റവും ചൊവ്വായ മാർഗത്തിലായിരുന്നു അവർ. അതുകൊണ്ടാണ് അവരുടെ മാർഗം പിന്തുടരാൻ അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആസാറുകളാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്ത് ഞാൻ നിങ്ങൾക്ക് നേരെ തോതി കൽപ്പിച്ചു തന്നു. والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان ابن مسعود رضي الله تعالى عنه اتبعوا واتبعوهم في اثارهم എന്നത് എവിടെ നിന്ന് കിട്ടി? والذين اتبعوهم باحسان എന്ന അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് തന്നെയാണ്. അവരാണ് അവരുടെ ആസാറുകളാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഹുമൽ മുത്തബഊന ലിആസാരിഹിമുൽ ഹസന വഔസാഫിഹിമുൽ ജമീല അദ്ദാഹൂന ലഹും ഫിസ് സിർരി വൽ അലാനിയ, അവരെയാണ് അവരുടെ ഏറ്റവും നല്ല ആസാറുകൾ, ഏറ്റവും ഭംഗിയായ കാലടയാളങ്ങൾ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ. അവരുടെ ഏറ്റവും സുന്ദരമായ ഔസാഫുകൾ, ഗുണഗണങ്ങൾ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ. രഹസ്യത്തിലും പരസ്യത്തിലും ആർക്കു വേണ്ടി ദുആ ചെയ്യാനാണോ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതാണ് സഹാബത്ത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഖൈലല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ അയ്യു നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ, ഏറ്റവും നന്മയുള്ളവർ ആരാണ് റസൂലേ? ഖാല അന വമൻ മഅ,
റസൂലുള്ള പറഞ്ഞു, ഞാനും എന്റെ കൂടെ ഉള്ളവരും.
അന വമൻ മഅി, ഞാനും എന്റെ കൂടെ ഉള്ള സഹാബത്തും. ഫഖീല ലഹു സുമ്മ മൻ യാ റസൂലല്ലാ, നിന്നെ ആരിലാണ് റസൂലെ ഖൈറുള്ളത് എന്ന് ചോദിക്കപ്പെട്ടു. ഖാല അല്ലദീന അലൽ അസർ, എന്റെയും എന്റെ സഹാബത്തിന്റെയും അസർ പിന്തുടരുന്നതാരാണോ അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിന്റെയും പാത, അവരുടെ ആ സാറുകൾ ആ അസർ പിന്തുടരുന്നതാരാണോ അവരിൽ മാത്രമാണ് ഖൈറുള്ളത്. ഖീല ലഹു സുമ്മ മൻ യാ റസൂലല്ലാ, വീണ്ടും ചോദിച്ചു റസൂലെ, പിന്നെ ആരില് ഖൈറുണ്ട്? ഖാല ഫറഫദഹും, അത് കേട്ടപ്പോ റസൂലുള്ള ഉത്തരം പറഞ്ഞില്ല. ഫറഫദഹും, ആ ചോദ്യത്തെ റസൂലുള്ള അവഗണിച്ചു. ഇനി ഖൈറില്ല, ഖൈറുള്ളത് റസൂലുള്ളയിലും സഹാബത്തിലുമാണ്, പിന്നെ ഖൈറുള്ളത് റസൂലുള്ളയുടെയും സഹാബത്തിന്റെയും അസർ അതിൽ പിന്തുടരുന്നവരിൽ മാത്രമാണ്, അതിനപ്പുറം പിന്നെ ഖൈറില്ല, അതിനപ്പുറം പിന്നെ ഖൈറില്ല. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുള്ളതും അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാ ഹസൻ എന്ന ഗ്രേഡ് നൽകിയിട്ടുള്ളതുമായ ഹദീസാണ്. ഇതേ കാര്യം തന്നെയാണ് ഖൈറും, ഖൈറു ഉമ്മത്തി അല്ലദീന ബുഇസ്തു ഫീഹിം, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായ തലമുറ ഞാൻ നിയോഗിക്കപ്പെട്ട തലമുറയാണ്, അഥവാ സഹാബത്തിന്റെ തലമുറ. സുമല്ലദീന യലൂനഹും, സുമല്ലദീന യലൂനഹും, പിന്നെ അവരെ പിന്തുടർന്നിട്ടുള്ള, പിന്നെ അവരെ പിന്തുടർന്നിട്ടുള്ള അവരാണ് ഉത്തമരായ തലമുറ. അതുകൊണ്ട് സലഫ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ സലഫ് എന്ന് പറയുക സഹാബത്ത്, താബിഈങ്ങൾ, തബഉൽ അത്ബാ, ഈ മൂന്ന് തലമുറയാണ്. സഹാബത്ത്, അവരെ പിന്തുടർന്നിട്ടുള്ള താബിഈങ്ങൾ, അവരെ പിന്തുടർന്നിട്ടുള്ള തബഉൽ അത്ബാ, മൂന്ന് തലമുറകളാണ്. അതിനുശേഷമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പറയുക ആ സലഫുകളുടെ പിൻഗാമികൾ ഖലഫ് എന്നാണ്. അവരെ നന്മയിൽ പിന്തുടരുന്നവർക്കാണ് ഖലഫ് എന്ന് ലാമിന് ഫത്ഹ കൊടുത്തുകൊണ്ട് പറയാം. അവരെ പിന്തുടരുന്നതിൽ മോശം വരുത്തിയിട്ടുള്ള ആളുകൾക്ക് ഹൽ എന്ന് ലാമിന് സുക്കൂൻ എടുത്തിട്ടുകൊണ്ടാണ് പറയുക, അഥവാ മോശപ്പെട്ട ആളുകൾ, പിന്തിരുന്നിരുന്ന ആളുകൾ എന്നാണ് അവരെ കുറിച്ച് പറയുക. അവരെ പിന്തുടരാതെ പിന്തിരുന്നു പോയ ആളുകൾ എന്നാണ്. അവരുടെ ഖൈറു ഖലഫ് ആരാണ്? ആ ഖലഫിൽ പിന്നെ ഖൈർ എന്ന് പറയുന്നത് മൊത്തം തലമുറക്കല്ല ഖൈർ, സലഫുകൾ കഴിഞ്ഞാൽ പിന്നെ ആ തലമുറകൾ മൊത്തത്തിൽ ഖൈറില്ല, തലമുറകളുടെ ഖൈർ ആ മൂന്ന് തലമുറയിൽ തീർന്നു. പിന്നീട് വരുന്നവരിൽ ഖൈർ നിലനിൽക്കുക ആ തലമുറകളിലെ ഉലമാക്കളിലൂടെയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു, ഖലഫുകളിൽ നിന്ന് ഈ ഇൽമ, ഹാദൽ ഇൽമ എന്ന് പറഞ്ഞാൽ റസൂലുള്ള കൊണ്ടുവന്ന ആ ഇൽമ, അതിന്റെ പരിശുദ്ധിയിൽ അതിനെ വഹിക്കുക. മിൻ കുല്ലി ഖലഫിൻ, ഖലഫുകളിൽ എല്ലാ തലമുറകളിലും, ഉദൂലുഹു ആ തലമുറകളിലെ ഉദൂലുകളാണ്, ആ തലമുറകളിൽ ഏറ്റവും നീതിമാന്മാരായ, ഏറ്റവും അമാനത്തുള്ള, ഏറ്റവും വിശ്വസ്തതയുള്ള, ഏറ്റവും ഖൈറുള്ള ആളുകൾ, ഏറ്റവും ഇൽമുള്ള ആളുകൾ, അവർ മാത്രമാണ് അത് വഹിക്കുക. അതുകൊണ്ട് തന്നെ ആ ഇൽമ് വഹിക്കുന്ന അവർ ആ ഇൽമിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കും. റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തത് എപ്രകാരമാണോ അപ്രകാരം അതിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ പിന്നീട് അതിന് വന്നു ചേരാവുന്ന മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആ രോഗങ്ങളിൽ നിന്ന് ഇതിനെ ശുദ്ധീകരിക്കുക അവരുടെ ഡ്യൂട്ടിയാണ്. ഏതൊക്കെയാണ് പിൽക്കാലക്കാര് ഇൽമിൽ വരുത്തുന്ന രോഗങ്ങൾ, ദീനിൽ വരുത്തുന്ന രോഗങ്ങൾ? യൻഫൂന അൻഹു തഹരീഫൽ ഖാലീൻ വൻതിഹാലൽ മുബ്തലീൻ വതഹ്വീലൽ ജാഹിലീൻ. മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഉത്തമ തലമുറയ്ക്ക് കൈമാറിയ ഇൽമിൽ നിന്ന് അകന്നു പോകുന്നത് മൂന്ന് തരത്തിലാണ്. മൂന്ന് രോഗികളുണ്ട്, ആ മൂന്ന് രോഗികൾ ഇൽമിനെ വരുത്തുന്ന മൂന്ന് രോഗങ്ങളുമുണ്ട്. ഏതാണത്? ഒന്ന് തഹരീഫുൽ ഖാലീൻ, അഹ്ലുൽ ഗുലു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഗുലുവിന്റെ അഹ്ലുകാരിൽ നിന്നാണ് വരുന്നത്. ദീനിൽ പറഞ്ഞ പരിധി പാലിക്കാതെ പറഞ്ഞതിന്റെ അപ്പുറം ഗുലുവ് കാണിക്കുന്ന ആളുകൾ, ഇയാക്കും അൽഗുലു, നിങ്ങൾ ഗുലുവിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ആ രോഗം, ആ ഗുലുവ് അതിലൊരു ഗുലു ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇഖാമത്തിന് മുമ്പ് അവിടെ നിർത്തും. ഇൻഷാല്ലാ നമ്മൾ ജമാഅത്ത് കളഞ്ഞിട്ട് ഇത് നിൽക്കുന്ന ആൾക്കാരല്ല. ഇൻഷാല്ലാ അഹ്ലുൽ ഗുലു, ഗുലുവിന്റെ ആളുകൾ അഥവാ ബിദഅത്തിന്റെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ദീനിൽ പോകുന്ന ആളുകൾ, അവർക്ക് ദീനെന്ന് വല്ല തെളിവും കിട്ടുമോ? ഈ ഇൽമിൽ നിന്ന് തെളിവ് കിട്ടില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും? ഈ ഇൽമിൽ നിന്ന് തെളിവ് കിട്ടാതാകുമ്പോൾ അതിനെ അവർ ഗുലുവിന്റെ മുൻഗാമികളുണ്ട് അവർക്ക്, ലാ തഗ്ലു ഫീ ദീനികും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ജൂത ക്രിസ്ത്യാനികൾ, അവരെന്താണ് ചെയ്തത്? തഹരീഫാണ് അവർ ചെയ്തത്. അവർക്ക് ദീനിൽ നിന്ന് തെളിവ് കിട്ടാതായപ്പോൾ ഉള്ള തെളിവുകളെ മാറ്റാൻ തുടങ്ങി. അക്ഷരങ്ങളിലും അവരക്ഷരങ്ങളിലാണ് തഹരീഫ് നടത്തിയതെങ്കിൽ ഈ ഉമ്മത്തിൽ അക്ഷരങ്ങളിൽ നടത്തുന്നവർ കുറവാണ്, ആശയത്തിലാണ് മാറ്റത്തിരുത്തലുകൾ നടത്തുക. അതാണ് ഒരു രോഗം, ഉലുവിന്റെ ആളുകൾ നടത്തുന്ന തഹരീഫ്. രണ്ടാമത്തേത് വൽജിഹാലിൽ മുബത്തുലീൻ, മുബത്തുലീങ്ങൾ തങ്ങളുടെ കയ്യിൽ ഹത്തില്ല, ബാത്തിലിന്റെ ആളുകളാണ്. ബാത്തിലി ഉമ്മത്തിൽ ചെലവാകുമോ? ചെലവാകൂല. അപ്പൊ അവർക്ക് എന്ത് വേണം? ഒന്നുകിൽ ഈ ദീനിലുള്ളത് വേറെ എവിടുന്നെങ്കിലും ബാത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങട്ട് ചാർത്തണം, അല്ലെങ്കിൽ ഇതിലുള്ളത് പുറത്ത് കിടണം. ഏഴ് നാൽപ്പത് ഏഴരായിട്ടുള്ളൂ, ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിർത്തും. അഞ്ചു മിനിറ്റ് നമ്മൾ കണ്ടെത്താലും ഇൻഷാല്ലാ എത്തിക്കൂടെ? ഇല്ല. അങ്ങനെ ഞാൻ നിർത്തിയാണ്, ഈ വാക്കുകൂടി പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാല്ലാ അതിന്റെ വിശദീകരണം മറ്റൊരു സമയത്ത് ഹദീസ് അത് പൂർത്തിയാക്കി. വൻതിഹാലൽ മുബ്തലീൻ വതൻവീലൽ ജാഹിലീൻ. ശകേശം കുറന്ന് കഴിയില്ല, ഇൻഷാല്ലാ കുറച്ചുകൂടി പറയാം, കുറച്ചുവേണമെങ്കിൽ പറയാം. ഇൻഷാല്ലാ എല്ലാവർക്കും പിന്നെ ദൂരത്തൊക്കെ പോകേണ്ടവരൊക്കെ ഇല്ലേ? ഒരു ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അതിനപ്പുറത്തേക്ക് പോകാൻ വയ്യ. ഇൻഷാല്ലാഹിശേഷം ഫഹാദ വല്ലാഹു അഅലം, വസല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി. صلى الله وسلم على اشرف خلق الله محمد بن عبد الله وعلى اله وصحبه ومن والاه وسلم تسليما مزيدا الى يوم الدين. اما بعد، فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى اله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമസ്കാരത്തിന് മുൻപ് നമ്മൾ പറഞ്ഞു വെച്ച ഹദീസിന്റെ വാക്കുകൾ يحمل هذا العلم من كل خلف عدوله ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين. ഈ ഉമ്മത്ത് നശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള വഹിയാകുന്ന ഇൽമ്, ആ ഇൽമിനെ അതിലേക്ക് മാറ്റുന്ന, അതിൽ വരുത്തുന്ന മാറ്റത്തിരുത്തലുകൾ കാരണത്താൽ വരുന്ന രോഗങ്ങൾ കൊണ്ടാണ്. അതാണ് ഈ ഹദീസിൽ വിശദീകരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങളിൽ നിന്നും, മൂന്ന് രോഗങ്ങളിൽ നിന്നും ശരിയായ ഇൽമിനെ അഥവാ അൽ കിതാബ് വസ്സുന്ന മഅല ഫഹ്മി സലഫിൽ ഉമ്മ, قال الله قال رسوله قال الصحابه, ഈ ഇൽമിനെ സംരക്ഷിക്കുന്നത് ഉദൂലുകളാണ്. ഉദൂലുകൾ എന്ന് പറഞ്ഞാൽ തഖ്വയും വറഉമുള്ള, ഇൽമും അമാനത്തുമുള്ളവർ. അദാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇൽമിന്റെ കാര്യത്തിൽ ഒന്നാമത് വേണ്ടത് തഖ്വയും വറഉം വേണം. ഇൽമ് എന്നത് ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഉൾക്കൊള്ളുന്നതാണ് ഇൽമ്. തഖ്വയില്ലാത്ത അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുന്നവരല്ലാത്തവർ യഥാർത്ഥത്തിൽ ഈ ഇൽമിന്റെ ശരിയായ വാഹകരല്ല, ഉദൂലുകളല്ല. ആ തഖ്വയുടെ അടിസ്ഥാനം ശരിയായ ഈമാനും ശരിയായ അമലുമാണ്. അഥവാ അവരുടെ ദിയാന, അള്ളാഹുവിന് വേണ്ടി അവരനുഷ്ഠിക്കുന്ന ഇബാദത്ത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ശിർക്കില്ലാതെ അനുഷ്ഠിക്കുന്നവരായിരിക്കണം. വിദഅത്തുകൾ തീണ്ടാത്ത, കലർപ്പില്ലാത്ത സുന്നത്ത് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരാകണം. വിദഅത്തിന്റെ അഹലുകാർ ഉദൂലുകളല്ല. അഹുലുൽ ബിദഅ ലൈസു ഉദൂൽ. രണ്ടാമത് വേണ്ടത് അമാനത്തും ഹിഫ്ളുമാണ്. ഈ ഇൽമിനെ ശരിയായ രൂപത്തിൽ, അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അതിന്റെ അമാനത്ത് പാലിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ അടുക്കൽ ഇല്ലാത്തത് പ്രകടിപ്പിക്കുന്നവരോ കൃത്യമായി അതിന്റെ സോഴ്സുകൾ നോക്കി ഉറപ്പുവരുത്താതെ ഉദ്ധരിക്കുന്നവരോ അല്ല, കൃത്യമായി അതിന്റെ അമാനത്ത് പാലിക്കുന്നവരാണ്. ആ അമാനത്ത് പാലനം എങ്ങനെയാണ് അഹ്ലു സുന്ന ഇൽമ് എത്തിച്ചു കൊടുക്കുന്നതിൽ അമാനത്ത് പാലിക്കുന്നത് എന്നതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ള വാക്ക്, അഹ്ലു സുന്ന യർവൂന മാലഹും വമാ അലൈഹിം, തങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ഇനി തങ്ങളുള്ള ഒരവസ്ഥക്ക് പ്രതികൂലമാണെങ്കിലും, അവനവൻ ചെയ്യുന്നതിന് അവനവനുള്ളതിന് പ്രതികൂലമാണെങ്കിലും, അവനവനെതിരാണെങ്കിൽ പോലും ഇൽമ് എത്തിച്ചു കൊടുക്കുന്നതിൽ, റിവായത്ത് ചെയ്യുന്നതിൽ അമാനത്തുള്ളവരായിരിക്കും. അത് അഹ്ലു സുന്നയുടെ മാത്രം പ്രത്യേകതയാണ്. അഹ്ലുൽ ബിദഅ യർവൂന മാലഹും വയക്തുമൂന മാ അലൈഹിം. ബിദഅത്തുകാരുടെ അവസ്ഥയോ, അവർക്ക് ആ സന്ദർഭത്തിൽ ആവശ്യമുള്ളത് ഉദ്ധരിക്കോ, അവർക്കെതിരാകുന്നത് പൂഴ്ത്തി വെക്കും. അവർക്കെതിരാകുന്ന ആധാറുകൾ പൂഴ്ത്തി വെക്കും. ഇതാണ് അഹ്ലുൽ ബിദഅത്തിന്റെ അലാമത്ത്. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അവർ ഉദൂലുകളാണ്. അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഉദൂലുകളാണ്. അവർ അമാനത്തുള്ളവരാണ്, തഖ്വയുള്ളവരാണ്, ദിയാനത്തുള്ളവരാണ്. അവരുടെ പ്രത്യേകത ഇതില്ലാത്ത ആളുകൾ, ദീനിൽ അമാനത്തും തഖ്വയും വറവും ഇല്ലാത്ത ആളുകൾ വരുത്തി തീർക്കുന്ന മുസ്ലിമീങ്ങളെ വലാലത്തിലേക്ക് നയിക്കാൻ അവർ കൊണ്ടു നടക്കുന്ന, അവരെ ബാധിക്കുന്ന മൂന്ന് തരത്തിലുള്ള രോഗങ്ങൾ. ഒന്ന് തഹരീഫുൽ ഖാലീൻ, അഹ്ലുൽ ഖുലു, ദീനിൽ അതിരെ കടന്നു പോയിട്ടുള്ള, പറഞ്ഞതിനപ്പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾ. അവർ നടത്തുന്ന തഹരീഫ്, പറഞ്ഞതിനപ്പുറം പോകണമെങ്കിൽ സ്വാഭാവികമായും ദീനിൽ ഉള്ളതിൽ നിൽക്കാൻ കഴിയില്ല, ഉള്ളതിനെ മാറ്റിത്തിരുത്തേണ്ടി വരും. അങ്ങനെ മാറ്റിത്തിരുത്തും. മുൻകാലങ്ങളിൽ, മുൻ സമൂഹങ്ങളിൽ ജൂത ക്രിസ്ത്യാനികളുടെ അടുക്കലുണ്ടായിരുന്ന മാറ്റിത്തിരുത്തലുകൾ അൽഫാദുകളിൽ കൂടിയായിരുന്നു. നിങ്ങളാ കറിയയിലേക്ക്, നിങ്ങളാ ഗ്രാമപട്ടണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അള്ളാഹുവിനോട് നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കയറുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റിത്തിരുത്തി. അവർക്ക് വേണ്ടത് പാപമോചനമല്ല, ദുനിയാവാണ്. ദുനിയാവിന്റെ ആ ദുനിയാവ് ആഗ്രഹിക്കുന്ന ജൂതന്മാർ, ദുനിയാവ് ആഗ്രഹിക്കുന്ന അവർ, അവർ പറഞ്ഞു ഹിൻപ, ഒരു നൂനുകൂട്ടി, ഒരു നൂനുകൂട്ടി. ഹെപ്പ എന്ന് പറയുന്നതിന് പകരം ഹിൻപ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബാർലിയും ഗോതമ്പും തരണേ, ധാന്യങ്ങൾ തരണേ എന്നാക്കി അവരുടെ ദുആ. ഇതായിരുന്നു മുൻകാലക്കാരുടെ അടുക്കൽ ഉണ്ടായിരുന്ന തഹരീഫ്. തഹരീഫ് ഫിൽ അൽഫാൽ, അതുപോലെ തന്നെ തഹരീഫും ഫിൽ മഅന, മഅന മാറ്റിത്തിരുത്തലും അവരുടെ അടുക്കൽ വ്യാപകമായി. ഈ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകത, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റ് ഖുർആനും സുന്നത്തുമാകുന്ന ദിക്റ്, നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഒരു ലഫ്ളിൽ, സുന്നത്തിന്റെ ഒരു ലഫ്ളിൽ മാറ്റത്തിരുത്തൽ വരുത്താൻ സാധ്യമല്ല. ജഹാബിദത്തുകളായ ഉലമാക്കളിലൂടെ അഇമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും അതിനെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് മാറ്റം വരുത്താൻ അവർ ശ്രമിക്കുന്നത് എവിടെയാണ്? തഹരീഫുൻ ഫിൽ മഅന, മഅനയിൽ മാറ്റം വരുത്തും, മഅനയിൽ മാറ്റം വരുത്തും. അത് മുൻപുള്ളവർ ലഫ്ളിൽ മാറ്റം വരുത്തിയതിന് തുല്യം തന്നെയാണ്. ഏതുപോലെ അർറഹ്മാനു അലൽ അർശി സ്തവാ, അല്ലാഹു പറഞ്ഞു റഹ്മാനായ അല്ലാഹ് അലൽ അർശി സ്തവാ, അർശിനുപരിയിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇസ്തവ എന്ന അല്ലാഹുവിന്റെ ഇസ്തിവാഹി എന്ന സിഫത്തിനെ നിഷേധിക്കാൻ അഷ്അരി അവൻ തെരഞ്ഞെടുത്തത്. ഇസ്തവ എന്ന് പറഞ്ഞ ലഫ്ളിനെ മാറ്റാൻ കഴിഞ്ഞില്ല, പകരം മഹനയിൽ മാറ്റി ഐ ഇസ്തൗല. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല എന്നാണ് അർത്ഥം. അല്ലാഹു തന്റെ അർശിന് അധികാരം നേടിയിരിക്കുന്നു, അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇസ്തൗല എന്ന് പറഞ്ഞു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അർശിന്റെ ഉപരിയിലായി. ഇസ്തഖറ വസ്തഅല എന്നുള്ളതിന് പകരം ഇസ്തൗല എന്നർത്ഥം വെച്ചു. ഇസ്തൗല എന്ന് അറബി ഭാഷയിൽ പോലും അർത്ഥമില്ല. ഇസ്തവക്ക് ഇസ്തൗല എന്നർത്ഥം അറബി ഭാഷയിൽ പോലുമില്ല. അപ്പൊ പിന്നെ അവരെന്ത് എന്ത് ചെയ്തു? അതിന് ഭാഷയിൽ ഒരു കള്ളം കെട്ടിച്ചമച്ച് തെളിവുണ്ടാക്കി. ഒരു ക്രിസ്ത്യാനിയായ കവിയുടെ പേരിൽ കെട്ടിച്ചമച്ചു. അയാളുടെ ദീവാനിൽ അയാൾ പോലും പറയാത്തത് അയാളുടെ പേര് കെട്ടിച്ചമച്ചിട്ടാണ് അതിന് തെളിവുണ്ടാക്കിയത്. അത്ര വിചിത്രമാണ് അഷ്അരികൾ ചെയ്തത്. അതുകൊണ്ടാണ് ആ പ്രവൃത്തിയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞത്, നൂനുൽ യഹൂദി വലാമുൽ അഷ്അരി, ജൂതന്റെ നൂനും അതുപോലെ തന്നെ അഷ്അരിയുടെ ലാലും ലാമും രണ്ടും സിവ്വാനിയ ജിത്തമിആനി ഒരുപോലെയാണ്, ഒരേ ആശയത്തിൽ ഒരുമിച്ച് ചേരുന്നതാണ്, ഒരേ ലക്ഷ്യത്തിലാണ്. ഈ പറഞ്ഞ തഹരീഫ്, അത് മഅനയിലുള്ള തഹരീഫ്, അത് വരുത്തും ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. അത് അല്ലാഹുവിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ, അസ്മാഉ വസ്സിഫാത്തിന്റെ കാര്യത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എത്രയെത്രയാണ് ഈ സമൂഹത്തിൽപ്പെട്ടവർ ആശയത്തിൽ ഇത്തരത്തിലുള്ള കൈക്രിയകൾ വരുത്തിയിരിക്കുന്നത്, കൈയും കണക്കുമില്ലാതെ. പക്ഷേ എക്കാലഘട്ടവും റുദൂലുകളായ ഉലമാക്കളിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുമുണ്ട്. അവരത് വേർതിരിക്കും, അവരത് വേർതിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ ഇൽമ്, അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ട ഇൽമ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരത് വേർതിരിക്കും. ഒരു സ്വൈറഫി ബാങ്കിൽ കാഷ് എണ്ണുന്ന ഒരു കാഷ്യർ എങ്ങനെയാണോ അയാളുടെ കയ്യിലേക്ക് അറിയാതെ വന്ന് ചേരുന്ന ആ കള്ളനോട്ടുകൾ വേർതിരിക്കുന്നത്, അതേപോലെ വേർതിരിക്കും. വേറൊരാൾക്ക് അതിങ്ങനെ കണ്ടാൽ തിരിച്ചറിയില്ല, ഒക്കെ ഒരേ മാതിരി. എന്നാ എണ്ണുന്ന എണ്ണലിന്റെ ഇടയിൽ ഇങ്ങനെ സ്പീഡിൽ എണ്ണുന്നതിന്റെ ഇടക്ക് ഒന്നെടുത്താൽ പുറത്തെടുക്കും. അതുപോലെ ഉലമാക്കൾ അത് പുറത്തെടുക്കും, അവർക്കത് വേർതിരിച്ചറിയാൻ കഴിയും. അവരാണ് ഉദൂലുകൾ. ഒലുവിന്റെ ആളുകൾ, വിദേഹത്തിന്റെ ആളുകൾ എക്കാലഘട്ടവും വരുത്തിയിട്ടുള്ള ഈ ഒലുവ്, അതിനുവേണ്ടി അവർ വരുത്തിയിട്ടുള്ള തഹരീഫ്, അതിൽ നിന്ന്, ആ തഹരീഫുകളിൽ നിന്ന് ഈ ഇൽമിനെ സംരക്ഷിക്കുന്നത് അവരാണ്. രണ്ടാമത്തെ കൂട്ടർ വൻതിഹാൽ അൽ മുബത്തലീൻ, മുബത്തലീങ്ങളുടെ ഇൻതിഹാൽ. ഹക്കിലല്ല അവരുള്ളത്, ബാത്തിലില. ഹക്കായ ദീനുൽ ഇസ്ലാം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ദീനുൽ ഇസ്ലാമിന് പുറത്തുള്ള ചിലതാണ് അവർക്ക് ദീനായി വേണ്ടത്. ദീനുൽ ഇസ്ലാമിലുള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെടുന്നില്ല, ഇത് പോരാ, ഇതല്ലാത്ത വേറെ ചിലത് വേണം. അവർ യൂറോപ്യന്മാരുടേത് കണ്ടിട്ട്, അവർ ജൂതന്മാരുടേത് കണ്ടിട്ട്, ക്രിസ്ത്യാനികളുടേത് കണ്ടിട്ട്, മുശ്രിക്കീങ്ങളുടേത് കണ്ടിട്ട് അവർ കണ്ണ് മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. അവർക്ക് എന്താ നമ്മുടെ ദീന്? അതിങ്ങനൊന്നും പോരാ, അത് ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അന്ന് അവതരിച്ച രൂപത്തിലുള്ളത് പോരാ, കാലത്തിന്റെ ചുവരെഴുത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്തിലുകൾ ദീനാക്കി കൊണ്ടുവരും. അത് ഈ പറഞ്ഞതൊക്കെ ഇസ്ലാം ദീനിന്റെ പുറത്തായിരിക്കും. എന്തൊക്കെ എന്തൊക്കെ ഇസ്ലാം ദീനിലേക്ക് വെക്കണം നിങ്ങൾ? വെച്ച് വെച്ചിട്ട് അവസാനം എവിടം വരെ വെക്കും എന്ന് ചോദിച്ചാൽ നേർച്ചകളും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകളും പൂരങ്ങളും അതൊക്കെ ഇസ്ലാം ദീനിക്ക് കെട്ടുകൊണ്ടുവരാൻ വേണ്ടി നോക്കി. ഒരു കൂട്ടർ അങ്ങനെ നോക്കി, വേറൊരു കൂട്ടർ അവിടെ നിന്ന് മാറിയിട്ട് ഡ്രാമ, ഇസ്ലാമിക് ഡ്രാമ, ഇസ്ലാമിക് ഡാൻസ്, ഇസ്ലാമിക് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ മറ്റൊരു ക്രിസ്ത്യാനികളുടെ അടുക്കലുള്ളത്, എന്താണോ ജൂതന്മാരുടെ അടുക്കലുള്ളത്, എന്താണോ യൂറോപ്യന്മാരുടെ അടുക്കലുള്ളത്, അതൊക്കെ അതേമാതിരി കെട്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ നിന്ന് പിന്നെ തെളിവ് കിട്ടോ? അള്ളാന്റെ ദീനിൽ നിന്നതിന് തെളിവ് കിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചതെന്ന ഇൽമിൽ നിന്നതിന് തെളിവ് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഒന്നുകിൽ ഈ ദീനിലുള്ള തെളിവുകളെ അതിനനുസരിച്ച് അങ്ങോട്ട് ചാർത്തും, അല്ലെങ്കിൽ അവരുടെ അടുക്കലുള്ള മലാനത്തിനെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങോട്ട് ചാർത്തും. കമ്മ്യൂണിസവും സോഷ്യലിസവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇസ്ലാമിക് എന്നാണ് പേര് കൊടുക്കും. ഡ്രാമയും ഇതുപോലത്തെ പിന്നെ സിനിമയും അതുപോലത്തെ പലതും കൊണ്ടുവന്നിട്ട് സീരിയലും എല്ലാം കൊണ്ടുവന്നിട്ട് ഇസ്ലാമിക് ആക്കും. അങ്ങനെ ഇസ്ലാമിക് എന്ന് ചേർത്തി പറയുന്ന ആ ചാർത്തലിനാണ് ഇംതിഹാൻ എന്ന് പറയാ. ഇംതിഹാൻ എന്നുള്ള വാക്കിന്റെ ഉറവിടം നിങ്ങൾ പഠിച്ചാൽ അക്കാര്യം പെട്ടെന്ന് ബോധ്യമാവും. ഇംതഹല എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കറബികൾ ഉപയോഗിക്കുക കവിതാ ചോരണത്തിനാണ്. കവിതാ ചോരണം എന്ന് പറഞ്ഞാൽ കവിത കക്ക, അവനവന് കവിത എഴുതാനുള്ളൊരു കഴിവുണ്ടാവില്ല. ഇത് ചില കോളേജുകളിലൊക്കെ പഠിക്കുന്ന മാഗസിനൊക്കെ വേണ്ടിയിട്ട് കവിത എഴുതുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. ഒരു നാലു വരി വള്ളത്തോറിന്റെ തൊപ്പിക്കും, പിന്നെ ഒരു നാലു വരി കുമാരനാശാന്റെ തൊപ്പിക്കും, പിന്നെ ഒരു നാലു വരി വേറെ ആരുടെങ്കിലും ഒപ്പിക്കും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു 16 വരി ആക്കിയിട്ട് ഒരു കവിത ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കും. അവന്റേതായിട്ടൊന്നും ഉണ്ടാവില്ല. പ്രസിദ്ധീകരിച്ച് വരുമ്പോ അവന്റെ കവിത അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഥകള്, ലേഖനങ്ങള് ഇതൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. പണ്ടൊരാള് ഒരു ലേഖനം എഴുതിയിട്ട് കൊണ്ടേ കൊടുത്തു. അപ്പൊ അറബി ഭാഷയിലാണ് ലേഖനം. അപ്പൊ പറഞ്ഞു ഇതിന് സാഹിത്യ മൂല്യം പോരാ. അപ്പൊ അയാൾ പറഞ്ഞ അങ്ങനെ സാഹിത്യ മൂല്യം നമുക്ക് ഇപ്പിടുത്തെ കിട്ടി. കാരണം ഇന്നാലെന്താ, ഇത് ഇന്ന ആളതാ, അയാൾ അറബി സാഹിത്യത്തിൽ വളരെ മെച്ചപ്പെട്ട ആളതാ, അതങ്ങനെ തന്നെ പകർത്തി എഴുതിയതാ. ഇങ്ങനെ നടത്തുന്ന പരിപാടിക്കാണ് ഇംതിഹാൻ എന്ന് പറയാ. വേറുള്ളവന്റെ എടുത്തിട്ട് നമ്മളെ അക്കൗണ്ടിക്ക് ഇങ്ങോട്ട് വെക്കുക, അവനവന്റെതല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലേക്ക് അക്കൗണ്ട് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്രിസ്ത്യാനികളുടെ അടുക്കുന്നു, ജൂതന്മാരുടെ അടുക്കുന്നു, മുശ്രിക്കീങ്ങളുടെ അടുക്കുന്നു, എല്ലാം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാലിന് കാലത്ത്, ചെരുപ്പിന് ചെരിപ്പൊത്ത്, ഉല്ലബിൽ ഉല്ല. സൂറത്തുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗം നിങ്ങൾ നോക്ക്. നഹ്വൽ ഉല്ലബിൽ ഉല്ല. ഉല്ലത്ത് എന്ന് പറഞ്ഞാൽ അമ്പിന്റെ താഴ്ഭാഗത്തുള്ള രീശ്, അതിന്റെ ആ തൂവലിന്, അവിടെ പിടിപ്പിക്കുന്ന തൂവലുണ്ടല്ലോ, അതിനാണ് അതിന്റെ ഓരോ ഇഴക്കുമാണ് ഉല്ല എന്ന് പറയാം. അതൊന്നൊന്നിനോട് വളരെ അളവ് കൃത്യമായിരിക്കണം. കൃത്യ അളവിനാണ് അത് വളരെ കൃത്യം ഒപ്പിച്ചിട്ടാണ് അത് പിന്നെ എന്ത് ചെയ്യ, അവിടെ രൂപീകരിക്കുക. അതിലേതെങ്കിലും ഒന്ന് പിടച്ചു നിന്നാൽ അമ്പ് വിചാരിക്കുന്നവർക്ക് എത്തൂല. അത്ര കൃത്യമായി നിങ്ങൾ മറ്റു സമൂഹങ്ങളെ ഒപ്പിച്ച് നിങ്ങൾ പോകും. അപ്പൊ ചിലർ പറയും, കണ്ടില്ലേ അപ്പാച്ചിന്റേത് പോലെ മുടിയാക്കി, അത് ജൂതന്മാരെ പിന്തുടരല്ല. അല്ലെങ്കിൽ ജീൻസും മറ്റേത് ടൈറ്റാക്കി, അത് ജൂതന്മാരുടെ. ഇതാണ് നമ്മൾ മിമ്പർമ ഒക്കെ കേൾക്കാം, ജൂതന്മാരത് ജൂതന്മാരത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ അതിന് പെട്ടേക്കാം. ഏറ്റവും താഴെ അതിനേക്കാൾ മുകളിൽ വേറെ കുറെ കാര്യമുണ്ട്. അവരുടെ അഖീദ, അവരുടെ വിശ്വാസ കാര്യങ്ങൾ അതുപോലെ, അവരുടെ സിദ്ധാന്തങ്ങൾ അതുപോലെ, അവർ വിശ്വസിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ ആദ്യം പെടും, അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഇതൊക്കെ പെടുക. എല്ലാത്തിലും അവരുടെ വിശ്വാസങ്ങൾ അതുപോലെ, അവരുടെ ആചാരങ്ങൾ അതുപോലെ, അവരുടെ അനുഷ്ഠാനങ്ങൾ അതുപോലെ, ശിർക്കിനും കുഫ്റിനും വരെ ഓശാന പാടുന്നവരുണ്ട് മുസ്ലിം സമൂഹത്തിൽ. എന്തിന്റെ പേരിൽ? ഈ പറഞ്ഞ ഇംതിഹാൻ, അതാണ് അവർ ചെയ്യുന്നത്. ദീനുൽ ഇസ്ലാമിലേക്ക് വരവ് വെക്കും അവരിതൊക്കെ, എന്നിട്ട് പിന്നെ ദീനിനൊപ്പിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ നോക്കും. ചെരുപ്പിനനുസരിച്ച് മുറിക്കും കാലം. അങ്ങനെ നടത്തുന്ന ഇംതിഹാലിന് വേണ്ടി ഈ ദീനിനെ കോട്ടിമാറ്റുന്ന ആളുകൾ, ഇംതിഹാല് നടത്തുന്ന ആളുകൾ, അവരുടെ ഇംതിഹാലിൽ നിന്ന് റസൂലുള്ള കൊണ്ടുവന്ന ദീന് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി തന്ന ഇൽമ്, അതിനെ സംരക്ഷിക്കുന്നത് ഈ ഹുദൂദുകളായിരിക്കും. മൂന്നാമത്തേത് തഹ്വീലൽ ജാഹിലീൻ. ലക്ഷ്യമൊക്കെ നല്ലതാ, ജനങ്ങൾ നന്നാകണം നന്നാകണം നന്നാകണം, നന്നായിക്കൂടെ നന്നായിക്കൂടെ നന്നായിക്കൂടെ, ആളുകളൊക്കെ നന്നാകണം, എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ഹിദായത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കാണ് അത് കൊടുക്കാൻ സാധിക്കുക? ഫാഖിദു ഷൈ ലാ യുഅതി. അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു കാര്യം നഷ്ടപ്പെട്ടവന് അതെടുത്തു കൊടുക്കാൻ കഴിയില്ല. അവനാ തന്നെ നഷ്ടപ്പെട്ടിരിക്കുക, പിന്നെങ്ങനെ അവനെടുത്ത് അത് കൊടുക്കുക? ഫാഖിദു ഷൈ ലാ യുഅതി, ഇല്ലാത്തവന് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾ കൊടുക്കുകയാണ് ആര്? അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്, ജനങ്ങളെ ഹുദയിലേക്ക് കൊണ്ടുവരികയാണ്. ഹിദായത്തുക്കാകട്ടെ എല്ലാവരും. അയ്യഹദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ ഹമ്രിൻ നഅം, നിന്നെ കൊണ്ട് അല്ലാഹു ഒരാളെ ഹിദായത്തിലാക്കുന്നത് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും നിനക്ക് ഉത്തമമാണ്. കലിമത്തു ഹഖിൻ ഉരീദ ബിഹ ബാത്തിൻ, ഹഖാണ് ആ കലിമ, റസൂലുള്ളാഹിയുടെ ഹദീസാണ്. പക്ഷേ എന്തിനാണത് പറയുന്നത്? അവനവന്റെ അടുക്കൽ ഹുദയില്ലാതെ, അവനവന്റെ അടുക്കൽ ഇൽമില്ലാതെ ഒരു ജാഹിലിന് ഒരാളെ ഹുദയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ജാഹിലിന് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നോക്ക് നിങ്ങൾ, അടുക്കള വിട്ടു പോയില്ല, അറിവുള്ളവരെ കണ്ടില്ല, അറിവുകളൊന്നും പഠിച്ചില്ല, ഫത്വക്കൊട്ടും മുട്ടില്ല. പണ്ട് കുറെ മുമ്പ് ഇവിടുത്തെ മുസ്ലിംകന്മാരെ സംബന്ധിച്ച് മക്തിത്വങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് ഇവിടുത്തെ വലിയ വലിയ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് തിരിച്ചോതേണ്ടി വരും. നമ്മൾ വീട്ടിന്റെ പുറത്ത് കറങ്ങൂല, അറിവുള്ളവരുടെ അടുക്കൽ ഇരിക്കൂല, അറിവുകളൊന്നും പഠിക്കൂല, പിന്നെന്താ? ഫത്വ കൊട്ടും മുട്ടില്ല. ആർക്കും ഫത്വ കൊടുക്കും? എന്തപ്പോ ഏതൊരാർക്കും? അവരോട് ചോദിച്ചാ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാ നമുക്ക് വിവരമൊന്നുമില്ല. എന്നാലോ അവരുടെ പരിപാടി എന്താ? ആർക്കും ചോദിക്കാം, എന്ത് ചോദിക്കാം, മുഖാമുഖം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ദീനത്തെ പഠിക്കുന്നില്ല, ഉടമാക്കളുടെ അടുക്കൽ ഇരിക്കുന്നില്ല. ഇനി ആരെങ്കിലും കഴിവുള്ളവരുടെ അടുക്കൽ ഇരുന്ന് എളിമ പഠിക്കുക എന്ന് പറയുമ്പോ പരിഹസിക്കും, പരിഹസിക്കും. നിങ്ങൾക്ക് വെറും എൽമ എൽമ എൽമ, ഇത് കേൾക്കും തന്നെ അവർക്ക് കഴിയാം. നിങ്ങൾ വെറും എൽമ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഠിക്കണം, പഠിച്ചിട്ട് പൂർത്തിയായിട്ട് വേണം, എന്നിട്ട് വേണം, പഠിച്ചിട്ട് എല്ലാം തികഞ്ഞിട്ട് വേണം. എല്ലാം അങ്ങനെ തികയൂല. എല്ലാം തികഞ്ഞ എൽമ തികഞ്ഞത് അള്ളാഹ്ക്ക് മാത്രം ഉണ്ടാവും. നമ്മൾ പറയാത്ത നമ്മളെ വേത്തി ചാർത്തും ആദ്യം. എല്ലാം തികഞ്ഞ എൽമ എൽമ എല്ലാം തികഞ്ഞവര് മാത്രമേ തകർത്ത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ പറയണേ. അങ്ങനെ വാദം പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ? എൽമ എല്ലാം തികഞ്ഞത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ല മാത്രം തകർത്തിറക്കിയാൽ വൈന്നല്ല, എൽമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ, അത് അവർ ചെയ്തിട്ടുള്ള ആളുകൾ എൽമായിരിക്കണം, അത് അവർ ചെയ്തവരായിരിക്കണം. പക്ഷെ അത് പഠിക്കാൻ അതിനെ തന്നെ വെറുതെ ഇറക്കുന്ന ഈ പറയുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പിന്നെ അയക്കെങ്ങനെ എത്തും? അയക്കെങ്ങനെ എത്തും? അതിലേക്ക് എത്തൂല. അതുകൊണ്ട് ജാഹിലിയങ്ങളാണ് ഇപ്പൊ കാര്യം കൈകാര്യം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തെ സംബന്ധിച്ച് നമുക്ക് നൽകിയ ഒരു വലിയ താക്കീതുണ്ട്. ശരിക്ക് നമ്മൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബ്നു റജബിനെ പോലെ, ഇബ്നു അബ്ദുൽ ബറിനെ പോലെ ഉള്ള മഹാന്മാര് പറഞ്ഞത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നാ ആ അവസ്ഥ. അന്ന് മുഹദ്ദിസീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് എന്താണ്? നിങ്ങളുടെ മേൽ വരാനിരിക്കുന്നു കബളിപ്പിക്കുന്ന വർഷങ്ങൾ, കബളിപ്പിക്കുന്ന വർഷങ്ങൾ. സനവാതുൻ ഖദ്ദആത്, വഞ്ചന നിറഞ്ഞ കബളിപ്പിക്കുന്ന വർഷങ്ങൾ. എന്താ വഞ്ചന എന്ന് പറഞ്ഞാൽ? ഖിസ് ഖദ എന്ന് പറഞ്ഞാൽ എന്താ? നേർക്ക് നേരെ ഉള്ളതല്ലാത്ത വേറൊന്ന് ചെപ്പടി കാണിക്കലാണെന്ത്? ഖദ്ദആത് എന്നറിയാം, വഞ്ചിക്ക കബളിപ്പിക്കുക എന്നറിയാം. അവൻ എന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരല്ലാത്തൊരു മാർഗം പ്രയോഗിച്ചു എന്നാ. നേർക്ക് നേരല്ല, എല്ലാം ഉൾട്ട. തല കുത്തനേന്നും പറഞ്ഞാൽ പറ്റൂല, കൂല തത്തനേന്ന് പറയുന്ന ജാതി ആ അവസ്ഥയിലേക്ക് എത്തും. എന്താ? യുസദ്ദഖു ഫീഹിന്നൽ കാദിബ് വയുകദ്ദബു ഫീഹിന്നൽ സാദിഖ്. യുസദ്ദഖു ഫീഹിന്നൽ കാദിബ്, കള്ളനെ മാത്രമേ ജനങ്ങൾ സത്യസന്ധനായി കാണൂ, സത്യസന്ധനെ കള്ളനായിട്ടേ കാണും. ഇതെല്ലാവരും ഇപ്പോ ദുനിയാവിന്റെ കാര്യത്തിൽ ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട കാര്യമായി. നല്ലവർക്കൊക്കെ കച്ചവടം നടത്തിയ ജനങ്ങൾ സമ്മതിക്കൂല. ഇത്തിരി കളവും വഞ്ചനൊക്കെ കാണിച്ചാലേ ആൾക്കാർ ഇത് വാങ്ങൂ. ഇത് മാർക്കറ്റിലെ പൊതു വർത്താനാണ്. ഈ കാലത്തിലല്ല, ഇത് ആറാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ. യുക്കല്ലബു ഫീഹിന്ന സ്വാദിഖ്, സത്യസന്ധൻ കളവാക്കപ്പെടും. വയുക്കല്ലബു ഫീഹിന്ന സ്വാദിഖ്, ഇത് യുക്കല്ലബു ഫീഹിന്ന സ്വാദിഖ്, വയുസദ്ദഖു ഫീഹിന്ന കാദിബ്, കള്ളനാണ് സത്യപ്പെടുത്തപ്പെടുക. ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ സഹിക്കായിരുന്നു, ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ സഹിക്കായിരുന്നു, ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ദീനിൽ നിങ്ങളെ വിശ്വസിക്കും. വിശ്വസിക്കണോ? എന്തെങ്കിലും കള്ളത്തരം കാണിച്ചേ പറ്റൂ. നല്ലവർക്ക് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തന്നാലോ? ഇപ്പൊ ഈ ഹദീസ് തന്നെ ഞാൻ പറഞ്ഞു തന്നാലും പറയും, ഓനെന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്. ഇതെന്നെ പറഞ്ഞാൽ തന്നെ പറയും, ഓനെന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്, എന്തോ ഒരു ലക്ഷ്യമുണ്ട്. സാക്ഷാ റസൂലിനെ കുറിച്ച് പറഞ്ഞു പോയത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹാദാ ലശൈഉൻ യുറാദ്, ഇതെന്തോ ലക്ഷ്യം വെച്ചുള്ള വസ്താണ്. റസൂൽ മദീനയിൽ എത്തിച്ചിടത്തപ്പോ അന്ന് മുശ്രിക്കുകയും നിങ്ങൾ പറഞ്ഞു. സാക്ഷാൽ ഈ ഹദീസ് തന്നെ പറഞ്ഞെന്നാലും നിങ്ങൾ പറയും. എന്നാലോ കളവ് പറയുന്നവനെയോ ദീനിന് വേണ്ടിയിട്ട് കളവ് പറഞ്ഞാലോ അവനാണ് സത്യസന്ധൻ. ഈ അവസ്ഥ വഞ്ചകന ജനങ്ങൾ വിശ്വസിക്കും, വിശ്വസ്തന ജനങ്ങൾ വഞ്ചകനാക്കി മുദ്രകുത്തും. അമാനത്തോടുകൂടി എഴുന്നത്തിച്ചു തരുന്നവർ അവരായിരിക്കും വഞ്ചന കാണിച്ചവർ. ദീനിൽ വഞ്ചന കാണിക്കുന്ന അമാനത്തില്ലാത്തവരെയാണ് ഇന്ന് ഉലമാക്കണമെന്ന് നിങ്ങൾ കൊണ്ടു നടക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ പിന്നെ പറയാൻ വേണ്ട. എല്ലാ തട്ടിപ്പുള്ളിടത്താണ് ഇന്ന് പണം മുഴുവൻ രണ്ട് ജനങ്ങളെ നിക്ഷേപിക്കുക. എല്ലാം കഴിഞ്ഞ് ജനങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നാലും പിന്നെ പോലെ അവിടെ തന്നെ കൊടുക്കും. കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ഈ കാലഘട്ടത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സദഖ്. അതങ്ങനെ തന്നെ പുലരുള്ളൂ, അങ്ങനെ തന്നെ അത് സംഭവിക്കുള്ളൂ. എത്ര തട്ടിപ്പ് പറഞ്ഞിട്ട് അതിന്റെ അങ്ങട്ട് വന്ന് ചർച്ചൊക്കെ കഴിഞ്ഞ അവസാനം വീണ്ടും അതേ തട്ടിപ്പിന് വേറെ കൊല്ലപ്പെട്ടു. എത്രയാ നമ്മളത് കാണുന്നത്? സെയിം. അല്ലെങ്കിൽ ഒന്ന് പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊടുത്തായി, ബോർഡൊന്ന് മാറ്റിക്കൊടുത്തായി, പിന്നെ ചെല്ലും ആൾക്കാരാണ്. ഇവർക്കറിയാം തട്ടിപ്പൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. യുഗുച്ചമനു ഫീഹിന്നൽ ഖാഇൻ വയുഹവ്വനു ഫീഹിന്നൽ അമീൻ. ഇത് പൊതുവായി ജനങ്ങളുടെ അവസ്ഥ. ഇനിയോ ദീനിന്റെ കാര്യത്തിലോ വയന്തിഖു ഫീഹിന്നർ റുവൈബിദ, റുവൈബിദകളാണ് അന്ന് സംസാരിക്കുക. റുവൈബിദകളാണ് അന്ന് രംഗം കീഴടക്കി വച്ചിരിക്കുന്നത്. ദീനീരംഗം അതിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്തിട്ടുള്ളത് റുവൈബിദകളാണ്. റുവൈബിദ എന്നുള്ള പദം അസ്ലി അറബി പദമല്ല, വിദേശ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളൊരു അറബി പദമാണ്. ഫാർസിയാണ് അതിന്റെ അസ്ലി. അത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, വമ റുവൈബിദ യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലെ എന്താണ് റുവൈബിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാൽ റജുലുൻ താഫിഹ് യതകല്ലമു ഫി അംരിൽ ആമ്മ. റജുലുൻ താഫിഹ്, ശുദ്ധ ഭോഷ്കനായ, ദീനിലൊന്നും തിരിയാത്ത, ദീനിലൊന്നും തിരിയാത്ത വട്ടപൂജ്യം. ഖുർആൻ പഠിച്ചിട്ടില്ല, നേർക്ക് നേരെ ദോദാൻ അറിയില്ല, അതിന്റെ തഫ്സീറുകൾ കണ്ടിട്ടില്ല, അറബി ഭാഷ മണത്തിട്ടില്ല, ഹദീസിന്റെ കിതാബുകൾ കണ്ടിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും നോട്ട് എടുത്തതോ മലയാള പുസ്തകം വായിച്ചിട്ടോ അങ്ങനെ പറയും. യതകല്ലമു ഫി അംരിൽ ആമ്മ, ജനങ്ങളുടെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നത്, പൊതുകാര്യത്തിൽ ഏറ്റെടുത്ത് സംസാരിക്കുന്നത് അവരായിരിക്കും. മിമ്പറുകൾ അവരുടെ കയ്യിലാണ്, വാഴകളൊക്കെ അവരുടെ കയ്യിലാണ്. എത്രയോ വാഴത്തിന്റെ ആൾക്കാർ ഇങ്ങനെ കൂണ് മുളക്കണമാതിരി മുളക്കണം, അങ്ങനെ ഫ്ലക്സ് അടിച്ച് അങ്ങനെ പരിപാടികളാണ് ഒക്കെ. റുവൈബിദ എന്ന് പറഞ്ഞ ഈ ഇടത്തെത്തും. എൽമുണ്ടോ? എൽമില്ല. ജഹിലാണ് അവരുടെ കൈ മുതൽ. അവർ വ്യാഖ്യാനിക്കാതിരിക്കോ? വ്യാഖ്യാനിക്കന്നെ ചെയ്യും. ഖുർആൻ അങ്ങോട്ട് ഓതുക, പിന്നെ അങ്ങോട്ട് ഓർക്ക് തോന്നിയത് അങ്ങനെ പറയും. എന്താ ഉദ്ദേശം? ജനങ്ങൾ നന്നായിക്കോട്ടെ, ജനങ്ങൾ നന്നായിക്കോട്ടെ, അള്ള ഉദ്ദേശിച്ചിട്ടുണ്ടോ ആയത്തുനിന്ന് അതൊന്നും നോക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊന്നും അവർക്ക് ബാധകമല്ല. ഓരുദ്ദേശിക്കുന്ന ഒരു നന്മക്ക് വേണ്ടി ഏതായത്തോ ഏത് അതീത്തോതും. അങ്ങനെയാണ് എൽമിനെ നശിപ്പിക്കുക. ജനങ്ങളെ ആയത്ത് ഹദീസ് മനസ്സിലാക്കി വെക്കുന്നത് വേറെന്തോ ഒരാശയത്തിലായിരിക്കും. അത് നിങ്ങൾ നോക്കൂ. ഒരു തിന്മ, ഒരു വിദഗ്ധ, ഒരു സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സ്വഹാബത്ത് അക്കാര്യം പറയാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, പലരിൽ നിന്നും അത് വന്നിട്ടുള്ളത്. കൈഫ അൻതും ഇദാ ലദിസത്കും ഫിത്ന, ഫിത്ന നിങ്ങളെ വന്ന് ബാധിക്കുന്ന അവസ്ഥ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ദീനിൽ വരുന്ന കുഴപ്പങ്ങളുടെ അവസ്ഥ, അത് നിങ്ങളെ വന്ന് ബാധിക്കും, നിങ്ങളുമായി കൂടിക്കലരും. അതാ ലദിസത്കും, നിങ്ങളെ വന്ന് അത് ഒരു വസ്ത്രം നിങ്ങളെ മൂടുന്നത് പോലെ വന്ന് മൂടും. എങ്ങനെ മൂടുക? ചെറിയ കുട്ടികൾ ആ ഫിത്നയും കണ്ട് വലുതാകും, വലിയവർ അതും കണ്ട് വയസ്സാകും. എന്തായി? ഒരു തലമുറ ഒരു ഫിത്നയിൽ ശീലിച്ചു, ഒരു തലമുറയിൽ ഒരു ബിദഅത്ത്, ഒരു പള്ളിയിലേക്ക് ഒരു ബിദഅത്ത് കയറി എന്ന ചോദ്യം. ഉദാഹരണം ഞാൻ പറയാം, ഇത് വലിയൊരു കാര്യമല്ല പറയണത്, ചെറിയൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് പള്ളിയിൽ ഒരു പ്രത്യേക വർണ്ണത്തിലും പ്രത്യേക ഡിസൈനിലും ഇമാമിന് നിൽക്കാൻ മാത്രം പ്രത്യേകമായ ഒരു സ്ഥലമോ ഒരു മുസല്ലയോ പ്രത്യേകം ഉണ്ടായിരുന്നോ? ഒരു ഹദീസ് കൊണ്ടുവരട്ടെ, ഒരാൾക്കും സാധിക്കൂല. എല്ലാവരും നിൽക്കണതിന്റെ മുന്നിലങ്ങ് നിൽക്കും. എല്ലാവരും നിന്നതെന്ന് മണ്ണിലാണ് റസൂലിന്റെ മണ്ണിലാണ്, അല്ലെങ്കിൽ വേറെ എന്താ വിരിച്ചിട്ടുള്ളത്, അതൊരേ വാര്യ വിരിക്കുക. ഇമാമിന് മാത്രം പ്രത്യേകമായ ഒരു ഇടം, ഒരു പ്രത്യേകമായ വർണ്ണം, ഒരു പ്രത്യേകമായ ഡിസൈൻ, അങ്ങനെ കൊടുക്കുന്ന പള്ളികളുണ്ട്. അവിടെ നിട്ടിട്ട് വേറെ കുറെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് പറഞ്ഞു, വളരെ ചെറിയൊരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. എന്നാ നിങ്ങളുടെ നാട്ടിലുള്ള പള്ളികളിൽ നിന്ന് അതൊന്ന് എടുത്തു മാറ്റി നോക്കി. നിങ്ങൾ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു തആല വന്നു പറഞ്ഞത് സംഭവിക്കും. ഫഇൻ ഹുയ്യിറത് ഖീല ഹുയ്യിറത് സുന്ന വയത്തഖിദുഹ الناس സുന്ന, ബിദഅത്തിലെ ജനങ്ങൾ സുന്നത്തായി മനസ്സിലാക്കും. ഫഇൻ ഹുയ്യിറത്, പിന്നീട് അത് ഏതെങ്കിലും ഒരുത്തൻ അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയിട്ട് മാറ്റാൻ വിചാരിച്ചാലോ, ഖീല ഖീല ഹുയ്യിറത് സുന്ന, കണ്ടോ സുന്നത്ത് മാറ്റി എന്നാണ് പറയാ. എല്ലാ വിഷയത്തിലും ഇത് ചെറിയ വിഷയം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതിനേക്കാൾ അപകടം പിടിച്ച വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ നിസ്കാരത്തിൽ അടിമുതൽ മുടിവരെ വേറുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അതിലല്ല, അതിനേക്കാളും വലിയ ദീനിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്, ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ അങ്ങനെ ഒരു കാര്യം ശീലിക്കും. ഒരു തലമുറ മൗനം പാലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ വിചാരിച്ചാൽ നടക്കൂല. ജഹ്ല് വിദഗ്ധത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അങ്ങനെയാണ് സമൂഹത്തിൽ ഇന്നുള്ളതൊക്കെ വന്നത്. അത് കഴിഞ്ഞൊരു കാലം വരുമ്പോ ഏതെങ്കിലും ഒരു കൂട്ടരൊരു എൽമ കിട്ടിയിട്ട് ആ നാട്ടിൽ പോയിട്ട് അത് മാറ്റാൻ വിചാരിക്കുമ്പോ അവസാനം തർക്കമായി കഴിഞ്ഞാൽ പറയൂ. പല നാടുകളിലെ പള്ളികളിൽ അവസാന തർക്കം വരുമ്പോ പഞ്ചായത്ത് പറയുന്നത് വെച്ചാൽ, പഴയ വിദ്യാർത്ഥൊന്നും മാറ്റാനും പാടില്ല, പുതിയ വിദ്യാർത്ഥൊന്നും കയറ്റാനും പാടില്ല. ഒരു പള്ളിക്കൊക്കെ അവസാനം ഉണ്ടായാലതാ, പണ്ടെങ്ങനെയാണ് അങ്ങനെ പോയാൽ മതി. നമ്മൾ അതാണ് മുമ്പ് ഇവിടുത്തെ ഇന്ന് നമ്മുടെ യാഥാർത്ഥികർ എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞത്. ഇപ്പോ വേറെ കുറെ പുരോഗമനവാദികൾ പറയുന്നത് ഇത് തന്നെയാണ്. എന്തെങ്കിലും ഒരു എൽമ പറഞ്ഞു എന്ത് ഇപ്പൊ കിട്ടിയുള്ളൂ, ഇത്രയും കാലം വേണ്ടി നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെ മറ്റൊരു ചോദിച്ചിരുന്ന പണ്ട് തൗഹീദിനെ കുറിച്ച് മറ്റു മൊയ്തി ശേഖ രക്ഷിക്കണ പതിനീങ്ങളെ കാക്കണ എന്ന് പറയുന്നത് ശിർക്കാണ്. ആഹാ, നമ്മളെ കാക്കാരണന്മാർ, നമ്മുടെ ഇവിടുത്തെ ഉടമാക്കൾ, അവർക്ക് മനസ്സിലായില്ലേ എന്ന തിരിച്ചു ചോദിച്ചിരുന്നത്. ഇന്ന് അതേപോലെ തന്നെ മനുഷ്യ നിങ്ങൾ പഠിച്ചോനെ തമ്പുരാനേ എന്ന് അള്ളാഹിനെ വിളിച്ച് ദ്വാരക്കല്ലേ? അള്ളാഹ്ക്ക് അങ്ങനത്തെ പേരുകളില്ല. മിമ്പറിൽ വെച്ച് അങ്ങനെ ദ്വാരക്കല്ലേ? അള്ളാഹിന്റെ പേര് വിളിച്ച് ദ്വാരക്കി. നിങ്ങൾ അള്ളാഹ് വിളിച്ചോളി, റഹ്മാൻ വിളിച്ചോളി, എന്ത് വിളിക്കുന്നുവെങ്കിലും അള്ളാഹ്ക്കുള്ള അസ്മാഉൽ ഹുസ്നയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹിനെ വിളിക്കേണ്ടത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹാ, അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹിനെ വിളിക്കേണ്ടത്. പഠിച്ചോനെ എന്നല്ലാക്ക് പഠിച്ചോന്ന് പേരുണ്ടോ? അള്ളാഹ്ക്ക് തമ്പുരാനോ തമ്പുരാട്ടിയെന്നോ പേരുണ്ടോ? ഇത് വെച്ചിട്ടാ വിളിക്കുക. അപ്പൊ മിമ്പർമെന്ന് അങ്ങനെ വിളിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ പറയും ഇതുവരെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത. എപ്പോഴും ഒരു പോലെ മക്കൾ എവിടെ ആയിരുന്നു, പണ്ഡിതന്മാരെ എവിടെ ആയിരുന്നു, ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കും. ഇതാണ് അവസ്ഥ. ഇത് അഖീദയുടെ വിഷയത്തിൽ ഈ ജാഹിലീങ്ങൾ കയറിയിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോ ഖുർആൻ ആയത്തെടുക്കുക, ഹദീസ് എടുക്കുക, അങ്ങനെ വ്യാഖ്യാനിക്കുക. അതിന്റെ അവസ്ഥ എന്തെന്നുള്ളത് വേറെ തന്നെ ചില ആധാറുകൾ കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബോധ്യാവിച്ച അല്ല. അതൊക്കെ സമയത്ത് ചെയ്യേണ്ട ഒരു പണിയാണ്. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖുർആൻ പഠിക്കണല്ലേ, ഖുർആൻ ക്ലാസ്സുകൾ, ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ, അതൊക്കെ അങ്ങനെ വ്യാപിക്കാം. പക്ഷെ ഖുർആൻ പിന്തുടരുക എന്നുള്ളത് ഉണ്ടാകുന്നില്ല. എന്താ കാരണം? ഈ തഅ്‌വീലുൽ ജാഹിലി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. തഅ്‌വീലുൽ ജാഹിലി, ജാഹിലിയങ്ങൾ കയറി നടത്തുന്ന വ്യാഖ്യാനങ്ങൾ. ഒരു കൂട്ടര് ജാഹിലിയങ്ങളാണ് ദഅവത്ത് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു കൂട്ടരുണ്ട്. തബ്‌ലീഗ് ജമാഅത്ത് ഇൽമൊക്കെ പഠിച്ചിട്ട് വേണോ? അവരൊക്കെ മഷായിഖുകൾ അബ്ദുല്ലാഹിബ്നു ബാസ്, റഹ്മഹുള്ള അല്ലാമത്തുൽ അൽബാനി റഹ്മഹുള്ള അവരെ പോലുള്ളവർ പറഞ്ഞു, നിങ്ങള് നാട്ടിക്കിറങ്ങിയിട്ട് ഇങ്ങനെ റോന്ത് ചുറ്റണതിന് പകരം അവരാന്റെ നാട്ടിൽ കുത്തിരുന്ന് പള്ളിന്റെ ഉള്ളിൽ കുത്തിരുന്ന് ഇൽമ് പഠിക്കും, തൗഹീദ് പഠിക്കും, സുന്നത്ത് പഠിക്കും, എന്നിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ എന്താണെന്നറിയാം, അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി അങ്ങനെ പഠിച്ചിറങ്ങിയിട്ടൊന്നും നടക്കൂല. സാധാരണ ഇവിടെ നമ്മളാട്ട് പറയൂ എന്നൊരു ഉദാഹരണം, അത് അലക്കാ നേരത്ത് കല്ലും വളക്കും കയ്യും വളക്കും, അങ്ങനെ അഴുക്കുള്ളത് അലക്കിക്കഴിഞ്ഞാൽ കല്ലും വളക്കും കയ്യും വളക്കും. അതപ്പൊ ദീന് തഴവത്തിയാളുടെ തെളിവ്, എഴുമില്ലാത്ത തഴവത്തിയാളുടെ തെളിവാണ്. അഴുക്കുള്ള മൊത്തം അഴുക്കുള്ള ചെളിയുള്ള ഒരു കല്ലുമ്പണ്ടായിട്ട് അലക്കിയാൽ കയ്യും കാണിച്ചു പിന്നെ ഇതും വെളുക്കല്ല ചെയ്യാം, ഉള്ള ഡ്രസ്സും കൂടി ചെളിയാകെ ചെയ്യാം. അത് ഏത് ബുദ്ധിയുള്ളവർ മനസ്സിലായി, ഇത് മൊത്തം ചെളിയാണ്, മൊത്തം അഴുക്കാണ്, അതിമ കൊണ്ടേയിട്ട് ചെളിമ കൊണ്ടേയിട്ടാണ്, കല്ലുമ കൊണ്ടേയിട്ടല്ല, സോപ്പുകൊണ്ടല്ല അലക്കണത്. അത് വെച്ച് അലക്കാനാണ് നമ്മൾ പറയണത്, പക്ഷെ അലക്കണത് അതുകൊണ്ടല്ല. മറ്റുള്ളവരെ നന്നാക്കാൻ പോകുമ്പോ നമ്മളും നന്നാവും. അതാണ് അതിന് കിട്ടുന്ന ആത്മീയ സായുജ്യം. അയക്ക് പോയി കഴിഞ്ഞിട്ട് കേറാത്ത എന്താ, അയക്ക് ഇങ്ങനെ പോകുമ്പോ വേറുള്ള നന്നാക്കണ്ടേ, വേറുള്ള നന്നാക്കണം എന്താ തോന്നാ, ഞാൻ അതിന് വലിയ തോന്നാ. അവനവൻ കേട് വന്നിട്ട് വേറുള്ള നന്നാക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ദേവത്ത് എന്താ, അവർ വിചാരിക്കണം എന്താ അവിടുത്തെ. അതിൽ ഒരു സാധാരണ ക്രിസ്ത്യാനി നിങ്ങൾ ദേവത്ത് ചെയ്താൽ ചിലപ്പോ മാറും, ഒരു പാസ്റ്റർ അങ്ങനെ മാറ്റാൻ പണിയായിരിക്കും കൂടുതൽ. കാരണം എന്താ, അയാൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കണാണ്, പിന്നെ എങ്ങനെ അയാൾ നന്നാക്കുക, അന്ന് അയാളെ ഇത് ചിന്തിക്കുക, വേറുള്ള നന്നാക്കാൻ നടക്കരുത് ഞാൻ എന്നുള്ളത് എന്ന് പറഞ്ഞ മാതിരി വേറുള്ള നന്നാക്കാൻ നടക്കുകയാണ്. അപ്പൊ പിന്നെ ഓൻ തന്നെ കുടുങ്ങിക്കോളും എന്നുള്ളതാണ് അവരുടെ കൈമുതല്. മലാലത്തിൽ കൊണ്ടേ മുക്ക എന്നുള്ളതാണ്, ജഹലിലേക്ക് കൊണ്ടേ മുക്ക എന്നുള്ളതാണ്. എൽമോ അതൊന്ന് കേൾക്കണ്ട, ഫലായിൽ മാത്രം കേട്ടാൽ ഇത്, മസായിൽ കേൾക്കന്നെ വേണ്ട. മസായിൽ കേട്ടാലോ പ്രശ്നം ഉണ്ടാവും, ഹൈബ്രാധ്യാസങ്ങൾ ഉണ്ടാവും, അപ്പൊ കേൾക്കന്നെ ചെയ്യരുത്. ഫലായിൽ മാത്രം കേട്ടാൽ മതി. എന്നിട്ടോ അങ്ങനെ ഏതു മലാലത്തും എവിടെ പോയാലും അവർക്കനുസരിച്ച് അങ്ങനെ ചെയ്യും. ശിർക്കുള്ളവർത്ത് പോയാൽ ശിർക്കും, വിദേഹത്തുള്ളവർത്ത് പോയാൽ വിദേഹത്തും, എല്ലാം ചെയ്യും. ഈ അവസ്ഥയിലെത്തിച്ചു. എന്നതുപോലെ തന്നെ ജഹാലത്ത് കൈമുതലാക്കിയിട്ട് തഹ്വീൽ ചെയ്യാം, ആർക്കും ക്ലാസ് എടുക്കാം, ആർക്കും പ്രസംഗിക്കാം. പ്രാസംഗികന്മാരെ ഉണ്ടാക്കൽ തന്നെയാണ് ചില കോളേജുകളെ പ്രത്യേകത. ഏയ് പ്രാസംഗികന്മാരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നേതാക്കന്മാരെ പ്രാസംഗികന്മാരെ പരിശീലിപ്പിക്കുക എന്നുള്ളതന്നെ. ഇതൊക്കെ വേണം. എങ്ങനെ വേണം? ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വേണം. അല്ലെങ്കിലോ ഈ ജാഹിലീങ്ങൾ ഉണ്ടാക്കുന്ന തഹ്വീൽ കൊണ്ട് ദീന് നശിക്കും, ഈ ഉമ്മത്ത് നശിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചത്, ഹലാകു ഉമ്മതി ഫിൽ കിതാബ് വല്ലബന. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസ്, ഹലാകു ഉമ്മതി, എന്റെ ഉമ്മത്ത് നശിക്കുന്നതിന്റെ കാരണങ്ങൾ മൊത്തെടുത്താൽ ഈ രണ്ട് കാരണത്തിൽ ഒതുക്കാം. ഹലാകു ഉമ്മതി, എന്റെ ഉമ്മത്തിന്റെ നാശം, ഫിൽ കിതാബ് വല്ലബൻ, കിതാബിലും പാലിലുമാണ്. കിതാബ് കൊണ്ടും പാല് കൊണ്ടുമാണ് എന്റെ ഉമ്മത്ത് നശിക്കുക. ഖാലു യാ റസൂലല്ലാഹ് മൽ കിതാബു വ മല്ലബൻ. സഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൽ കിതാബു വ മല്ലബൻ, എന്താണ് കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് പാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قوم يقرؤون القران ويتأولونه بغير ما انزل الله. كتاب കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ കിതാബ് പഠിക്കും ഒരു കൂട്ടർ, പാരായണം ചെയ്യും, പഠിക്കുമവർ. ويتأولونه بغير ما انزل الله, ഏതൊരു ലക്ഷ്യത്തിലാണോ അല്ലാഹു അതിറക്കിയിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ തെറ്റിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യും. അതാണ് ഈ ഉമ്മത്തിലെ വിവരമില്ലാത്ത ആളുകൾ, ജാഹിലീങ്ങളായ നേതാക്കന്മാർ. ഉലമാക്കൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ ജാഹിലീങ്ങളായ ചില തലകളെ സ്വീകരിക്കും. എണ്ണത്തിന് കൂട്ടത്തിൽ വരാം. പള്ളി ഉണ്ടായി പോയി, മിമ്പർമാർ കയറണ്ടേ? ഇതാണ് ഇപ്പൊ എല്ലാവർക്കും അവസ്ഥ. കോഴിക്കോട് ജില്ലയിലൊക്കെ എത്രയോ പള്ളികൾ നിറയും. ഗൾഫ് രാജ്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഉണ്ടിറങ്ങിയപ്പോ പള്ളികളുടെ കൂടി, പള്ളികൾ കൂടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ ചെന്ന് നോക്കി കോഴിക്കോട് ജില്ല, കോഴിക്കോട് ടൗണിലൊക്കെ നമ്മളൊരു ജുമാക്ക് പെട്ടാ പെട്ട തന്നെ. വിവരമുള്ളവരൊന്നായിരിക്കൂല, ഏതെങ്കിലും കാക്കാര് ഇൻസൈഡും ചെയ്തിട്ട് അങ്ങനെ കയറിയിട്ട് നിന്നിട്ട് അങ്ങനെ പറയും, ഒന്നര മണിക്കൂർ അങ്ങനെ കത്തിവെക്കുന്നല്ലാതെ വേറൊന്നുമില്ല. തല റസൂലുള്ള പ്രയോഗിച്ച വാക്കുവെക്ക്, റുഊസൻ, തലക്ക് ഒരു തലക്ക് പകരം വേറെ തല വെക്കണം. അതിന് ആരെങ്കിലും ഒന്ന് തലക്കൊക്കണ്ട എണ്ണത്തിനൊരാൾ. അതാണ് ഇന്ന് ഇമാമിങ്ങൾ, അതാണ് ഇന്ന് പ്രാസംഗികന്മാർ, അതാണ് ഇന്ന് ദാഇമാർ. അല്ലാണ്ട് അതിന് യോഗ്യരാണോ? അല്ല. ദുനിയാവിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് സമ്മതിച്ചെടുക്കോ? ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ സമ്മതിച്ചെടുക്കോ? ഇത് ഡോക്ടറല്ലാത്ത ഒരാൾ തൽക്കാലം ഞാൻ അകുപ്പായിട്ടിട്ട് ഒരു സ്റ്റെലസ്കോപ്പ് വെച്ചിരുന്നോളാന്ന് പറഞ്ഞാൽ പോയിട്ട് കളി ചികിത്സിക്കോ? വൈദ്യരല്ലാത്ത ഒരാളെങ്ങനെ കാലൊന്ന് പിടിച്ചു പഠിച്ച സമ്മതിക്കോ? ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ വളരെ അത് സൂക്ഷിക്കുന്ന ആളുകളാണ്. അംഗീകാരമില്ലാത്ത ഏതെങ്കിലും ഒരു സ്കൂളിലോ ഏതെങ്കിലും ഒരു കോളേജിലോ കൊണ്ടേ പഠിപ്പിക്കോ? അവിടുത്തെ ടീച്ചർമാരെ യോഗ്യത നമ്മൾ നോക്കൂലേ? ഇതൊക്കെ നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിന് ചെയ്യും. ദീന്റെ കാര്യത്തിനോ ആരെങ്കിലുമൊക്കെ മതി നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പറഞ്ഞെന്നിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു 10 വട്ടം അത്രേ ഉള്ളൂ. അതിന് യോഗ്യനായ ഒരാൾ പറഞ്ഞാൽ തന്നെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ വേറൊരാളെ കിട്ടുമോ? ആ മറ്റേയാളൊന്ന് ചോദിച്ചു നോക്കാനേ, ചോദിച്ചു നോക്കി. അപ്പൊ ഒന്ന് പറഞ്ഞു, അയാൾ അവരെ കുറച്ചും കൂടി ഒന്ന് ഒപ്പിച്ച് പറഞ്ഞപ്പോ അയാളാട്ടോ ആള് യോഗ്യൻ. അതാണ് ഇത് പണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പണ്ടൊക്കെ കൊണ്ടോട്ടി പോയിട്ട് 10 കിട്ടിയില്ലെങ്കിൽ പിന്നെ മെടുക്ക് പോകും. പിന്നെന്താ, അന്ന് കൊണ്ടോട്ടിയിലും അതേമാതിരി മലപ്പുറത്തും ആ രണ്ട് തങ്കന്മാരാണ്. കൊണ്ടോട്ടി പോയിട്ട് ഒരു 10 വാങ്ങും തൊലാത്തിന്, അപ്പൊ മലപ്പുറത്ത് പോയിട്ട് തിരിച്ചു വാങ്ങും തൊലാക്ക് സംഭവിച്ചിട്ടില്ല, പൈസ കൂടുന്നുണ്ടേ. ഇപ്പൊ അതേമാതിരി ഒന്ന് ആളാക്കി വെച്ചാൽ പൈസയും കൂടി കൊടുക്കണ്ട, 10 വക്ക് 10 വേം കിട്ടും. എക്കത്തിനും സംഗതി ആ വിഷയം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുക. എന്നാലും എന്റെ അഭിപ്രായം അത് രണ്ടാമത്തെ സംഭവം. ആ കാര്യം ഞാൻ കണ്ടിട്ടില്ല, ആ അതീതൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കേട്ടിട്ട് തോന്നുന്നത് അതിന്റെ ആശയം ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ പറയാം. ഒക്കത്തിനും പഞ്ചായത്തും അവനവന്റെ ബുദ്ധിയും അത് എങ്ങനെയൊക്കെ അത് ശരിയാകുക, അവനാണ് തീരുമാനിക്കുക. ഒരാൾ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു, ഇങ്ങനെ ഞാനൊന്ന് കേട്ടു, ഇങ്ങനെ ആ കിതാബെന്ന് വായിച്ചു, എങ്ങനെയൊക്കെ അത് ശരിയാകുക? അതിപ്പോ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആകുമ്പോ, ഇന്നിപ്പോ ശാസ്ത്രത്തിന് പുരോഗമിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോ നടത്തണം ചെയ്തിരിക്കുക. ഏത് കാര്യം ദീന്റെ കാര്യമാണ് പറഞ്ഞു കൊടുത്താൽ ഇന്ന ദിവസത്തിൽ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന പോലെ നിസ്കരിക്കണം, ഇന്ന പോലെ നോമ്പോക്കണം എന്ന് പറഞ്ഞാൽ, പക്ഷെ അതെങ്ങനെ ബുദ്ധിക്കൊക്കുക? അതാ ദീന്. ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ വലിയ ദീനിന്റെ ആണ്. അതാണ് വീരുൽ ജാഹിലി ഹലാക്കു ഉമ്മതി ഫിൽ കിതാബ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാ. കിതാബ് കൊണ്ട് നശിക്കും. ഖൗമുൻ യഖ്റഊന ഖുർആൻ വയതഹവ്വലൂനഹു ബിഗൈരി മാ അൻസലല്ലാഹ്. ഖുർആൻ പാരായണം ചെയ്തിട്ട് അല്ലാഹ് ഇറക്കിയ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് വ്യാഖ്യാനിക്കുന്നത്. വല്ലബൻ രണ്ടാമത്തത് ലബന് കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു ഭാഗം നശിക്കുക. ലബൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? യത്രുഖൂന അൽ ജുമുഅ വൽ ജമാഅത്ത് വയബ്ദൂൻ വയഹിബ്ബൂന ലബൻ വയബ്ദൂൻ. ജുമുഅയും ജമാഅത്തുകളും ഒഴിവാക്കും. ദുനിയാവിനോടുള്ള പ്രേമം, ലബൻ അറബികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. പാലിനോടുള്ള പ്രണയം, അവർ വധുവുകളിലേക്ക് മരുഭൂമികൾ താണ്ടും അതിനുവേണ്ടി ജുമുഅയും ജമാഅത്തുകളും ഒഴിവാക്കും. ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞ് മരുഭൂമികൾ താണ്ടും, ദീനൊഴിവാക്കും. അങ്ങനെയാണ് ഒരു സമൂഹം, ഈ സമൂഹത്തിൽ ഒരു ഭാഗം നശിക്കുക, ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പിന്നെ ജുമുഅയും ജമാഅത്തൊന്നും ഉണ്ടാവില്ല. മറ്റൊരു വിഭാഗം നശിക്കുന്നത് പള്ളി കയറി കുത്തിരുന്നവരാണ്. അവർ നശിക്കുന്നത് ആരെക്കൊണ്ടാണ്? ഖൗമുൻ യഖ്റഊന ഖുർആൻ വയതഹവ്വലൂനഹു ബിഗൈരി മാ അൻസലല്ലാഹ്. അവിടെ വെച്ച് ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരിൽ നിന്നാണ് ഫിത്തനകൾ ആരംഭിക്കുക, അവരിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, മടങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിലെ ഉലമാ ഉസൂഇനെ കുറിച്ചാണ്. ഈ ഉമ്മത്തിലെ ഉലമാക്കൾ കേടുവന്നാൽ അവർക്ക് ജൂതന്മാരോടാണ് പിന്നെ സാദൃശ്യം. മറച്ചുവെക്കും, ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴക്കും, എന്നിട്ടാണ് അവർ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഈ 3 രോഗങ്ങൾ, അതിൽ നിന്ന് ഈ ഇൽമിനെ സംരക്ഷിക്കുക, എങ്ങനെയാണ് അത് ഇത്തിഫാഖ് ചെയ്യാൻ കഴിയുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശരിയായ ഇൽമിൽ നിന്ന് ഈ തെറ്റായിട്ട് വന്നിരിക്കുന്ന, പുതിയതായി ചേർന്നിരിക്കുന്ന ഈ 3 തരത്തിലുള്ള അസുഖങ്ങൾ അത് വേർതിരിച്ച്, ഈ 3 തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് അതിനെ ചികിത്സിക്കാൻ കഴിയുക എങ്ങനെ തിരിച്ചറിയും? തഹ്വീലുൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ ഇതിൽ തഹ്വീൽ നടത്തിയിട്ടുണ്ട്. ഈ ഹദീസിൽ അല്ലെങ്കിൽ ഈ ആയത്തിൽ തഹ്വീൽ നടത്തിയിട്ടുണ്ട്, ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മുബത്തലീങ്ങൾ, ബാത്തിലിന്റെ അഹലുകാര് അതിൽ ചിലതില്ലാത്തത് കൂട്ടിക്കുഴച്ചിട്ടുണ്ട്, കൂട്ടിക്കടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ജാഹിലീങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാം? അതിനുള്ള അളവുകോലാണ് സഹാബത്ത് അവരെങ്ങനെയാണോ ഈ ദീന് മനസ്സിലാക്കിയത്, ആ കാലഘട്ടത്ത് ദീനല്ലാത്ത ഒന്ന് ഈ കാലഘട്ടത്തിൽ പിന്നെ ദീനിന്റെ ഭാഗമാവില്ല. അതാണ് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്. ഒരാൾ ദീനിൽ പുതുതായി ഒന്ന് ചേർത്തിട്ട് നല്ലതല്ലേ എന്നതിന് പറയുന്നുവെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് കരുതിയിട്ടാണ് പുതിയതുണ്ടാക്കിയത്. അവൻ യഥാർത്ഥത്തിൽ ജൽപ്പിക്കുന്നത് വാദിക്കുന്നത് മുഹമ്മദ് നബി അദ്ദേഹം എത്തിക്കുന്ന നിസാരത്തിൽ വഞ്ചന കാണിച്ചുവല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകും ഇസ്ലാമ ദീന. അന്ന് ആ ദിവസം അൽയൗം ഇന്നത്തെ ദിവസം അറഫാ ദിവസം വെള്ളിയാഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അന്ന് അവതരിച്ച ആയത്ത് ഇന്നേ ദിവസത്തോടുകൂടി ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ലാ യകൂനു യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഒന്ന്, അന്ന് ദീനിലില്ലാത്ത ഒരു വാക്ക്, അന്ന് ദീനിലില്ലാത്ത ഒരു പ്രവൃത്തി, അന്ന് ദീനിലില്ലാത്ത ഒരു വ്യാഖ്യാനം ഇന്നൊരിക്കലും ദീനായി മാറില്ല. അതുകൊണ്ട് ലൈ യസ്ലുഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വല ലൈ യസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ. ഇമാം മാലിക് റഹ്മഹുള്ള തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഉമ്മത്തിന്റെ അവസാന ഭാഗത്തെ നേരെയാക്കില്ല ആദ്യത്തെ തലമുറയെ നേരെയാക്കിയതെന്തോ അതല്ലാതെ. അതിലേക്ക് മടങ്ങുക, ആദ്യത്തെ ദീനിൽ അന്നുണ്ടായിരുന്ന പരിശുദ്ധി എന്താണോ അതിലേക്ക് മടങ്ങുന്നതിലൂടെയേ ഇന്നുണ്ടാക്കിയിരിക്കുന്ന കലർപ്പുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കൂ. അതറിയുന്നത് ഉദൂലകളായ ഉലമാക്കൾക്കാണ്, അവരത് നിർവഹിക്കും. അതിന് ഇത്തിബാഅ് ചെയ്യുന്നവർ അവരാണ് വിജയിക്കുക. അസ്സുന്നത്തു സഫീനത്തു റൂഹ്. ഈ പ്രളയമൊക്കെ ഇവിടെ നടന്നാൽ ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞ ഈ അസർ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനത്തെ പ്രളയങ്ങളൊക്കെ നടക്കും. ജാഹിലിയങ്ങളുടെ തഅ്‌വീലിന്റെ പ്രളയം, മുബ്തലിയങ്ങളുടെ ഇംതിഹാലിന്റെ പ്രളയം, ഖാലിയങ്ങളുടെ അസ്ഹാബുൽ ഖുലുവിന്റെ തഹരീഫിന്റെ പ്രളയം, അതൊക്കെ ഇവിടെ നടന്നോട്ടെ. ആ പ്രളയങ്ങളിലൊക്കെ രക്ഷപ്പെടാനുള്ളത് അസ്സുന്നത്തു സഫീനത്തു നൂഹ്. അസ്സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നിലായിരുന്നോ, സഹാബത്ത് ഏതൊന്നാണോ ജീവിതത്തിൽ പകർത്തിയത്, ആ സുന്നത്ത്, അന്നുണ്ടായിരുന്ന അഖീദ, അന്നുണ്ടായിരുന്ന മൻഹജ് അതെന്താണോ, സഫീനത്തു നൂഹ്, അത് നൂഹ് നബിയുടെ കപ്പൽ. മൻ റകിബഹ നജ, ആരതിൽ കയറിയോ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹ ഗരിഖ്, ആരാണോ അതിൽ നിന്ന് പിന്തി നിൽക്കുന്നത്, വേറെ ഏത് വലിയ മലകളുടെ മുകളിൽ കയറി നിന്നിട്ട് ആളായി നിന്നാലും കുറച്ചു കഴിഞ്ഞാൽ മുങ്ങി നശിക്കുക തന്നെ ചെയ്യും. അത് മാത്രമാണ് രക്ഷയുടെ മാർഗം. അഖൂലു ഹാദ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.